ചിലർ നിത്യം അത്യാഗ്രഹത്തോടെയിരിക്കുന്നു, നീതിമാനോ ലോഭിക്കാതെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ദുഷ്ടന്മാരുടെ ഹനനയാകും വെറുപ്പാകുന്നു, അവൻ ദുരാന്തരത്തോടെ അത് അർപ്പിച്ചാൽ എത്രയധികം. കള്ളസാക്ഷി നശിച്ചു പോകും, ശ്രദ്ധിച്ചു കേൾക്കുന്നവനോ എപ്പോഴും സംസാരിക്കാം. ദുഷ്ടൻ മുഖദാർഢ്യം കാണിക്കുന്നു, നേരുള്ളവനോ തന്റെ വഴി നന്നാക്കുന്നു. യഹോവയ്ക്കെതിരെ ജ്ഞാനവുമില്ല, ബുദ്ധിയുമില്ല, ആലോചനയുമില്ല. കുതിരയെ യുദ്ധ ദിവസത്തേക്ക് ചമയിക്കുന്നു, ജയമോ യഹോവയുടെ കൈവശത്തിലായിരിക്കുന്നു. അനവധി സമ്പത്തിലും സൽകീർത്തിയിലും വെള്ളിയിലും പൊന്നിലും കൃപയും നല്ലത്. ധനവാനും ദരിദ്രനും തമ്മിൽ കാണുന്നു, അവരെയൊക്കെ ഉണ്ടാക്കിയവൻ യഹോവ തന്നെ. വിവേകമുള്ളവൻ അനർത്ഥം കൊണ്ട് ഒളിച്ചു കൊള്ളുന്നു, അല്പബുദ്ധികളോ നേരെ ചെന്ന് ഛേദപ്പെടുന്നു. താഴ്മയ്ക്കും യഹോവ പറ്റിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാവുന്നു. വക്രന്റെ വഴിയിൽ മുള്ളും കുടുക്കുമുണ്ട്, തന്റെ പ്രാണനെ സൂക്ഷിക്കുന്നവൻ അവയോടാവുന്നിരിക്കട്ടെ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്ക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ധനവാൻ ദരിദ്രന്മാരെ ഭരിക്കുന്നു, കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസൻ. നീതികേട് വിതയ്ക്കുന്നവൻ ആപത്ത് പോയും അവന്റെ കോപത്തിന്റെ വടി ഇല്ലാതെയാകും. ദയാകടാക്ഷമുള്ളവൻ അനുഗ്രഹിക്കപ്പെടും, അവൻ തന്റെ ആഹാരത്തിന് അഗതിക്ക് കൊടുക്കുന്നുവല്ലോ. പരിഹാസ്യെ നീക്കിക്കളക, അപ്പോൾ പിണക്കം പോയിക്കൊള്ളും, കലഹവും നിന്നോയും അകന്നു പോകും. ഹൃദയശുദ്ധിഷ്ടപ്പെടുന്നവന് അധര ലാവണ്യമുണ്ട്. രാജാവ് അവന്റെ സ്നേഹിതൻ, യഹോവയുടെ കണ്ണ് പരിജ്ഞാനമുള്ളവനെ കാക്കുന്നു. ജോഹികളുടെ വാക്കോ അവൻ മറിച്ചു കളയുന്നു. വെളിയിൽ സിംഹമുണ്ട്, വീതിയിൽ എനിക്ക് ജീവഹാനി വരുമെന്ന് മടിയൻ പറയുന്നു. പരസ്ത്രീയുടെ വായ് ആഴമുള്ള കുഴിയാവുന്നു, യഹോവയാൽ രചിക്കപ്പെട്ടവൻ അതിൽ വീഴും. ബാലന്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്നു, ശിക്ഷയ്ക്കുള്ള വടി അതിനെ അവനിൽ നിന്ന് അകറ്റിക്കളയും. ആദായം ഉണ്ടാകേണ്ടതിന് എളിവനെ പീഡിപ്പിക്കുന്നവനും ധനവാന് കൊടുക്കുന്നവനും മുട്ടുള്ളവനായിത്തീരും. ജ്ഞാനികളുടെ വചനങ്ങളെ ചെവിചായ്ച്ച് കേൾക്ക, എന്റെ പരിജ്ഞാനത്തിന് മനസ്സുവെക്ക. അവയെ നിന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നതും നിന്റെ അതിരങ്ങളിൽ അവയൊക്കെയും ഉറച്ചിരിക്കുന്നതും മനോഹരം. നിന്റെ ആശ്രയം യഹോവയിലായിരിക്കേണ്ടതിന് ഞാൻ ഇന്ന് നിന്നോട് തന്നെ ഉപദേശിച്ചിരിക്കുന്നു. നിന്നെ അയച്ചവർക്ക് നീ നേരുള്ള മറുപടി കൊണ്ടുപോകേണ്ടതിന് നിനക്ക് നേരുള്ള മറുപടിയെ നിശ്ചയം അറിയിച്ചു തരുവാൻ ആലോചനയും പരിജ്ഞാനവും അടങ്ങിയ സാരസംഗതികളെ ഞാൻ നിനക്ക് എഴുതിയിട്ടുണ്ടല്ലോ. എളിയവനോട് അവൻ എളിയവനാവുകൊണ്ട് കവർച്ച ചെയ്യരുത്. അരിഷ്ടനെ പടിവാതുക്കൾ വെച്ച് പീഡിപ്പിക്കുകയും അരുത്. യഹോവ അവരുടെ വ്യവഹാരം നടത്തും, അവരെ കൊള്ളയിട്ടവരുടെ ജീവനെ കൊള്ളയിടും. കോപശീലിനോട് സഹിതമരുത്, ക്രോധമുള്ള മനുഷ്യനോടുകൂടെ നടക്കുകയും അരുത്. നീ അവന്റെ വഴികളെ പഠിപ്പാനും നിന്റെ പ്രാണൻ കണിയിൽ അവപ്പെടുവാനും സംഗതി വരരുത്. നീ കൈയടിക്കുന്നവരുടെ കൂട്ടത്തിലും കടത്തിന് ജാമ്യം നിൽക്കുന്നവരുടെ കൂട്ടത്തിലുമായി പോകരുത്. വീട്ടുവാൻ നിനക്ക് വകയില്ലാതെ വന്നിട്ട് നിന്റെ കീഴിൽ നിന്ന് നിന്റെ മെത്തയെടുത്ത് കളവാനിട വരുത്തുന്ന എന്തിന്? നിന്റെ പിതാക്കന്മാറിട്ടിരിക്കുന്ന പണ്ടത്തെ അതിർ നീ മാറ്റരുത്. പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള പുരുഷനെ നീ കാണുന്നുവോ? അവൻ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കും, നീചന്മാരുടെ മുമ്പിൽ അവൻ നിൽക്കുകയില്ല. നീ അധിപതിയോട് ഭക്ഷണത്തിനിരിക്കുമ്പോൾ നിന്റെ മുമ്പിൽ ഇരിക്കുന്നവൻ ആരെന്ന് കരുതിക്കൊള്ളുക. നീ ഭോജനപ്രിയനാവുന്നുവെങ്കിൽ നിന്റെ തൊണ്ടയ്ക്ക് ഒരു കത്തി വെച്ചു കൊള്ളുക. അവന്റെ സാധു ഭോജനങ്ങളെ കൊതിക്കരുത്, അവ വഞ്ചിക്കുന്ന ഭോജനമല്ലോ. ധനവാനാകേണ്ടതിന് പണിപ്പെടരുത്, അതിനായുള്ള ബുദ്ധി വിട്ടുകളക. നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നത് എന്തിന്? അത് ഇല്ലാതെയായി പോകുമല്ലോ. കരിങ്ങനാകാശത്തേക്കുന്ന പോലെ അത് ചിറകെടുത്ത് പറന്നു കളയും. കണ്ണുകടിയുള്ളവന്റെ അപ്പം തിന്നരുത്, അവന്റെ സാധു ഭോജ്യങ്ങളെ ആഗ്രഹിക്കുകയും വരുത്. അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്ന പോലെയാവുന്നു, തിന്നുകുടിച്ചു കൊള്ളുക എന്ന് അവൻ നിന്നോട് പറയും. അവന്റെ ഹൃദയം ഒന്നിനൊക്കെ അനുകൂലമല്ല. നീ തിന്ന കഷ്ണം ഛർദ്ദിച്ചു പോകും, നിന്റെ മാധുര്യ വാക്ക് നഷ്ടമായെന്ന് വരും. ഘോഷൻ കേൾക്കെ നീ സംസാരിക്കരുത്, അവൻ നിന്റെ വാക്കുകളുടെ ജ്ഞാനത്തെ നിരസിച്ചു കളയും. പണ്ടേയുള്ള അതിർ നീക്കരുത്, അനാഥന്മാരുടെ നിലം ആക്രമിക്കുകയും വരുത്. അവരുടെ പ്രതികാരൻ ബലവാനല്ലോ, അവർക്ക് നിന്നോടുള്ള വ്യവഹാരം അവൻ നടത്തും. നിന്റെ ഹൃദയം പ്രബോധത്തിനും നിന്റെ ചെവി പരിജ്ഞാന വചനങ്ങൾക്കും സമർപ്പിക്ക. ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്, വടി കൊണ്ടടിച്ചാൽ അവൻ ചത്തുപോവുകയില്ല. വടി കൊണ്ടവനെ അടിക്കുന്നതിനാൽ നീ അവന്റെ പ്രാണനെ പാതാളത്തിൽ നിന്നും വിടുവിക്കും. മകനെ, നിന്റെ ഹൃദയം ജ്ഞാനത്തെ പഠിച്ചാൽ എന്റെ ഹൃദയം സന്തോഷിക്കും. നിന്റെ അതിരന്നാൾ സംസാരിച്ചാൽ എന്റെ അന്തരംഗങ്ങൾ ആനന്ദിക്കും. നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കുക, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. മകനെ, കേട്ട് ജ്ഞാനം പഠിക്കുക, നിന്റെ ഹൃദയത്തെ നേർവഴിയിൽ നടത്തിക്കൊള്ളുക. നീ വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും മാംസഭോജനപ്രിയരുടെ ഇടയിൽ വിരിക്കരുത്. കുടിയനും അതിഭക്ഷകനും ദരിദ്രനായിത്തീരും. നിദ്രാളുത്തം പഴന്തുണി ഉടുക്കുമാറാക്കും. നിന്നെ ജനിപ്പിച്ച അപ്പന്റെ വാക്കുകൾക്ക നിന്റെ അമ്മ വൃതയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത്. നീ സത്യം വെറുക്കയില്ല, വാങ്ങുക അത്രേ വേണ്ടത്. ജ്ഞാനവും പ്രബോധനവും വിവേകവും അങ്ങനെ തന്നെ. നീതിമാന്റെ അപ്പൻ ഏറ്റവും ആനന്ദിക്കും. ജ്ഞാനിയുടെ ജനകൻ അവനിൽ സന്തോഷിക്കും. നിന്റെ അമ്മയപ്പന്മാർ സന്തോഷിക്കട്ടെ, നിന്നെ പ്രസവിച്ചവൾ ആനന്ദിക്കട്ടെ. മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. എന്റെ വഴി നിന്റെ കണ്ണിനിമ്പമായിരിക്കട്ടെ. വേശ്യാസ്ത്രീ ആഴമുള്ള കുഴിയും പരസ്ത്രീ ഇടുക്കമുള്ള കിണറുമാവുന്നു. അവൾ പിടിച്ചുപറിക്കാരനെ പോലെ പതിയിരിക്കുന്നു. മനുഷ്യരിൽ രോഗികളെ വർദ്ധിപ്പിക്കുന്നു. ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്ക് അവലാതി, ആർക്ക് അനാവശ്യമായ മുറിവുകൾ, ആർക്ക് കൺചുവപ്പ്. വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വഴിയിക്കുന്നവർക്കും മദ്യം രുചിച്ചു നോക്കുന്നവൻ പോകുന്നവർക്കും തന്നെ വീഞ്ഞു ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. ഉടുക്കം അത് സർപ്പം പോലെ കടിക്കും, അണലി പോലെ കൊത്തും. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും. നിന്റെ ഹൃദയം വക്രത പറയും. നീ നടുക്കടലിൽ ശയിക്കുന്നവനെ പോലെയും പാമരത്തിന് മുകളിൽ ഉറങ്ങുന്നവനെ പോലെയും ആകും. അവർ എന്നെ അടിച്ചു, എനിക്ക് നോന്തില്ല. അവർ എന്നെ തല്ലി, ഞാൻ അറിഞ്ഞതുമില്ല. ഞാൻ എപ്പോൾ ഉണരും? ഞാൻ ഇനിയും അവൾ എന്നെ തേടും എന്ന് നീ പറയും. ദുഷ്ടന്മാരോട് അസൂയപ്പെടരുത്. അവരോടുകൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കുകയും വരുത്. അവരുടെ ഹൃദയം സാഹസം ചിന്തിക്കുന്നു. അവരുടെ ആദരം വേണ്ട ആദരം പറയുന്നു. ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു. വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു. പരിജ്ഞാനം കൊണ്ട് അതിന്റെ മുറികളിൽ വിലയേറിയതും മനോഹരവുമായ സദസമ്പത്തും നിറഞ്ഞു വരുന്നു. ജ്ഞാനിയായ പുരുഷൻ ബലവാനാവുന്നു. പരിജ്ഞാനമുള്ളവൻ ബലം വർദ്ധിപ്പിക്കുന്നു. ഭരണ സാമ്രാജ്യത്തോടെ നീ യുദ്ധം നടത്തി ജയിക്കും. മന്ത്രിമാരുടെ ബോധത്തിൽ രക്ഷയുണ്ട്. ജ്ഞാനം ഭോജനത്തിന്നതമായിരിക്കുന്നു. അവൻ പട്ടണവാതുക്കൾ വായി തുറക്കുന്നില്ല. ദോഷം ചെയ്യുവാൻ നിരൂപിക്കുന്നവനെ ദുഷ്കർമ്മി എന്ന് പറഞ്ഞു വരുന്നു. ഭോഷന്റെ നിരൂപണം പാപം തന്നെ. പരിഹാസി മനുഷ്യർക്ക് വെറുപ്പാകുന്നു. കഷ്ടകാലത്ത് നീ കൊഴിഞ്ഞുപോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്ക. കൊലയ്ക്കായി വിറച്ചു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കുന്നില്ലയോ? നിന്റെ പ്രാണനെ കാക്കുന്നവൻ അറിയുകയില്ലയോ? അവൻ മനുഷ്യന് പ്രവർത്തിക്കുന്നതൊക്കെ ഒന്നും പകരം കൊടുക്കുകയില്ലയോ? മകനെ, തേൻ തിന്നുക, അത് നല്ലതല്ലോ. തേൻകട്ട നിന്റെ അണ്ണാക്കിനും മധുരം അത്രേ. ജ്ഞാനവും നിന്റെ ഹൃദയത്തിന് അങ്ങനെ തന്നെ എന്നറിയുക. നീ അത് പ്രാപിച്ചാൽ പ്രതിഫലം ഉണ്ടാകും. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. ദുഷ്ട, നീ നീതിമാന്റെ പാർപ്പിടത്തിന് പതിയിരിക്കരുത്. അവന്റെ വിശ്രാമ സ്ഥലത്തെ നശിപ്പിക്കുകയും വരുത്. നീതിമാൻ ഏഴു പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും. നിന്റെ ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത്. അവനിടറുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദിക്കരുത്. യഹോവ കണ്ടിട്ട് അവന് ഇഷ്ടക്കേടാകുവാനും തന്റെ കോപം അവങ്കിൽ നിന്ന് മാറ്റിക്കളവാനും മതി. ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം മുഷിയരുത്. ദുഷ്ടന്മാരോട് അസൂയപ്പെടുകയും വരുത്. ദോഷിക്ക് പ്രതിഫലമുണ്ടാകുകയില്ല. ദുഷ്ടന്റെ വിളക്ക് കെട്ടുപോകും. മകനെ, യഹോവയെയും രാജാവിനെയും ഭയപ്പെടുക. മത്സരികളോട് ഇടപെടരുത്. അവരുടെ ആപത്ത് പെട്ടെന്ന് വരും. രണ്ടു കൂട്ടർക്കും വരുന്ന നാശമാരറിയുന്നു. ഇവയും ജ്ഞാനികളുടെ വാക്യങ്ങൾ. ന്യായവിസ്താരത്തിൽ മുഖദാശിനി നന്നല്ല. ദുഷ്ടനോട് നീ നീതിമാൻ എന്ന് പറയുന്നവനെ ജാതികൾ ശപിക്കുകയും വംശങ്ങൾ വെറുക്കുകയും ചെയ്യും. അവനെ ശാസിക്കുന്നവർക്കോ നന്മയുണ്ടാകും. നല്ലൊരനുഗ്രഹം അവരുടെ മേൽ വരും. നേരുള്ള ഉത്തരം പറയുന്നവൻ അതിരങ്ങളെ ചുംബനം ചെയ്യുന്നു. വെളിയിൽ നിന്റെ വേല ചെയ്യുക, വയലിലെല്ലാം തീർക്ക. പിന്നത്തേതിൽ നിന്റെ വീട് പണിയുക. കാരണം കൂടാതെ കൂട്ടുകാരന് വിരോധമായി സാക്ഷി നിൽക്കരുത്. നിന്റെ അതിരം കൊണ്ട് ചതിക്കുകയും വരുത്. അവനെന്നോട് ചെയ്തതുപോലെ ഞാൻ അവനോട് ചെയ്യുമെന്നും ഞാൻ അവനെ അവന്റെ പ്രവൃത്തിക്ക് പകരം കൊടുക്കുമെന്നും നീ പറയരുത്. ഞാൻ മടിയന്റെ കണ്ടത്തിനരികെയും ബുദ്ധിഹീനന്റെ മുന്തിരി തോട്ടത്തിന് സമീപയും കൂടിപ്പോയി. അവിടെ മുള്ളു പടർന്ന് വിരിച്ചിരിക്കുന്നതും തൂവ നിറഞ്ഞ് നിലം മൂടിയിരിക്കുന്നതും അതിന്റെ കന്മതിലിടിഞ്ഞ് കിടക്കുന്നതും കണ്ടു. ഞാൻ അത് നോക്കി വിചാരിക്കുകയും അത് കണ്ട് ഉപദേശം പ്രാപിക്കുകയും ചെയ്തു. കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈവെട്ടിക്കിടക്ക. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കിനെ പോലെയും നിന്റെ ബുദ്ധിമുട്ടായത് പാണിയെ പോലെയും വരും. ഇവയും ശലോമോന്റെ സദൃശവാക്യങ്ങൾ. യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ ആളുകൾ അവയെ ശേഖരിച്ചിരിക്കുന്നു. കാര്യം മറച്ചു വയ്ക്കുന്നത് ദൈവത്തിന്റെ മഹത്വം, കാര്യമാരായുന്നതോ രാജാക്കന്മാരുടെ മഹത്വം. ആകാശത്തിന്റെ ഉയരവും ഭൂമിയുടെ ആഴവും രാജാക്കന്മാരുടെ ഹൃദയം അഗോചരം. വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാന ഒരു ഉരുപ്പടി കിട്ടും. രാജസന്നിധിയിൽ നിന്ന് ദുഷ്ടനെ നീക്കിക്കളഞ്ഞാൽ അവന്റെ സിംഹാസന നീതിയാൽ സ്ഥിരപ്പെടും. രാജസന്നിധിയിൽ വമ്പു കാണിക്കരുത്. മഹാന്മാരുടെ സ്ഥാനത്ത് നിൽക്കുകയും വരുത്. നീ കണ്ടിരുന്ന പ്രഭുവിന്റെ മുമ്പിൽ നിനക്ക് താഴ്ച ഭവിക്കുന്നതിനേക്കാൾ ഇവിടെ കയറി വരിക എന്ന് നിന്നോട് പറയുന്നത് നല്ലത്. ബന്ധപ്പെട്ട വ്യവഹാരത്തിന് പുറപ്പെടരുത്. അല്ലെങ്കിൽ ഒടുക്കം കൂട്ടുകാരൻ നിന്നെ ലജിപ്പിച്ചാൽ നീ എന്ത് ചെയ്യും? നിന്റെ വഴക്ക് കൂട്ടുകാരനുമായി പറഞ്ഞു തീർക്ക. എന്നാൽ മറ്റൊരുത്തന്റെ രഹസ്യം വെളിപ്പെടുത്തരുത്. കേൾക്കുന്നവൻ നിന്നെ നിന്ദിക്കാനും നിനക്ക് തീരാത്ത അപമാനം വരുവാനും കരുതരുത്. തക്കസമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങിയ പോലെ കേട്ടനുസരിക്കുന്ന കാതിന് ജ്ഞാനിയായ ഒരു ശാസ്ത്രകൻ പൊൻകടുക്കനും തങ്കം കൊണ്ടുള്ള ആഭരണവുമാവുന്നു. വിശ്വസ്തനായ ദൂതൻ തന്നെ അയക്കുന്നവർക്ക് കൊയ്ത്തുകാലത്ത് ഹിമത്തിന്റെ തണുപ്പ് പോലെ അവനജമാന്മാരുടെ ഉള്ള തണുപ്പിക്കുന്നു. ദാനങ്ങളെ ചൊല്ലി വെറുതെ പ്രശംസിക്കുന്നവൻ മഴയില്ലാത്ത മേഘവും കാറ്റും പോലെയാവുന്നു. ദീർഘശാന്തി കൊണ്ട് ന്യായാധിപന് സമ്മതം വരുന്നു. മൃദുവായുള്ള നാവസ്ഥയെ നുറുക്കുന്നു. നിനക്ക് തേൻ കിട്ടിയാൽ വേണ്ടുന്നതേ ഭുജിക്കാവൂ. അധികം നിറഞ്ഞിട്ട് ഛർദിപ്പാനിട വരരുത്. കൂട്ടുകാരൻ നിന്നെ കൊണ്ട് മടുത്തു. നിന്നെ വെറുക്കാതെ ഇരിക്കേണ്ടതിന് അവന്റെ വീട്ടിൽ കൂടെ കൂടെ ചെല്ലരുത്. കൂട്ടുകാരന് വിരോധമായി കള്ളസാക്ഷ്യം പറയുന്ന മനുഷ്യൻ മുട്ടുകയും വാളും കൂർത്ത അമ്പുമാവുന്നു. കഷ്ടകാലത്ത് വിശ്വാസപാതകനെ ആശ്രയിക്കുന്നത് മുറിഞ്ഞ പല്ലും ഉളുക്കിയ കാലും പോലെയാകുന്നു. വിഷാദമുള്ള ഹൃദയത്തിന് പാട്ടുപാടുന്നവൻ ശീതകാലത്ത് വസ്ത്രം കളയുന്നത് പോലെയും വ്യവസായത്തിന്മേൽ ചൊർക്ക വരുന്ന പോലെയും ആവുന്നു. ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്ക. അങ്ങനെ നീ അവന്റെ തലമേൽ തീച്ചനൽ കുന്നിക്കും. യഹോവ നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. വറുതിക്കാറ്റ് മഴ കൊണ്ടുവരുന്നു. ഏഷ്ണിവാക്ക് കോപഭാവത്തെ ജനിപ്പിക്കുന്നു. ചണ്ട കൂടുന്ന സ്ത്രീയോടുകൂടെ പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപ്പുരയുടെ ഒരു കോണിൽ പാർക്കുന്നത് നല്ലത്. ദാഹമുള്ളവന് തന്നീർ കിട്ടുന്നതും ദൂരദേശത്തു നിന്ന് നല്ല വർത്തമാനം വരുന്നതും ഒരുപോലെ. ദുഷ്ടന്റെ മുമ്പിൽ കുലുങ്ങിപ്പോയ നീതിമാൻ കലങ്ങിയ കിണറിനും മലിനമായ ഉറവിനും സമം. തേനേറെ കുടിക്കുന്നത് നന്നല്ല, പ്രയാസമുള്ളത് ആരായുന്നതോ മഹത്വം. ആത്മസമയമില്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞുകിടക്കുന്ന പട്ടണം പോലെയാവുന്നു. വേനൽക്കാലത്ത് ഹിമവും കൊയ്ത്തുകാലത്ത് മഴയും എന്ന പോലെ ഭോഷന് ബഹുമാനം പൊരുത്തമല്ല. കുരുകിൽ പാറിപ്പോകുന്നതും മീവൽ പക്ഷി പറന്നു പോകുന്നതും പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. കുതിരയ്ക്ക് ചമ്മട്ടി, കഴുതയ്ക്ക് കടിഞ്ഞാൻ മൂടന്മാരുടെ മുതുകിന് വടി. നീയും മൂടനെ പോലെ ആകാതിരിക്കേണ്ടതിന് അവന്റെ ഭോഷത്വം പോലെ അവനോട് ഉത്തരം പറയരുത്. മൂടൻ താൻ ജ്ഞാനി എന്ന് തോന്നാതിരിക്കേണ്ടതിന് അവന്റെ ഭോഷത്വത്തിനൊത്തവണ്ണം അവനോട് ഉത്തരം പറക. മൂടന്റെ കൈവശം വർത്തമാനം വഹിക്കുന്നവൻ സ്വന്തം കാൽ മുറിച്ചു കളയുകയും അന്യായം കുടിക്കുകയും ചെയ്യുന്നു. മൂടന്മാരുടെ വായിലെ സദൃശ്യ വാക്യം മുടന്തന്റെ കാൽഞ്ഞാന്ന് കിടക്കുന്നത് പോലെ, മൂടന് ബഹുമാനം കൊടുക്കുന്നത് കവണിയിൽ കല്ലുകെട്ടി മുറുക്കുന്നത് പോലെ. മൂടന്മാരുടെ വായിലെ സദൃശ്യ വാക്യം മത്തിന്റെ കയ്യിലെ മുള്ള പോലെ എല്ലാവരെയും മുറിവേൽപ്പിക്കുന്ന വില്ലാളിയും മൂടനെ കൂലിക്ക് നിർത്തുന്നവനും കണ്ടവരെ കൂലിക്ക് നിർത്തുന്നവനും ഒരുപോലെ. നായ് ഛർദിച്ചതിലേക്ക് വീണ്ടും തിരിയുന്നതും മൂടൻ തന്റെ ഭോഷത്വം ആവർത്തിക്കുന്നതും ഒരുപോലെ. തനിക്ക് തന്നെ ജ്ഞാനി എന്ന് തോന്നുന്ന മനുഷ്യനെ നീ കാണുന്നുവോ? അവനെ കുറിച്ചുള്ളതിനേക്കാളും മൂടനെ കുറിച്ച് അധികം പ്രത്യാശയുണ്ട്. വഴിയിൽ കേസരിയുണ്ട്, തെരുക്കളിൽ സിംഹമുണ്ട് എന്നിങ്ങനെ മടിയൻ പറയുന്നു. കഥക ചുഴിക്കുറ്റിയിലെന്ന പോലെ മടിയൻ തന്റെ കിടക്കയിൽ തിരിയുന്നു. മടിയൻ തന്റെ കൈ തളികയിൽ പൂത്തുന്നു. വായിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് അവന് പ്രയാസം. ബുദ്ധിയോടെ പ്രതിപാദിപ്പാൻ പ്രാപ്തിയുള്ള ഏഴുപേരിലും താൻ ജ്ഞാനി എന്ന് മടിയന് തോന്നുന്നു. തന്നെ സംബന്ധിക്കാത്ത വഴക്കിൽ ഇടപെടുന്നവൻ വഴിയെ പോകുന്ന നായുടെ ചെവിക്ക് പിടിക്കുന്നവനെ പോലെ. കൂട്ടുകാരനെ വഞ്ചിച്ചിട്ട് അത് കളിയെന്ന് പറയുന്ന മനുഷ്യൻ തീക്കൊള്ളികളും അമ്പുകളും മരണവും എറിയുന്ന ഭാതനെ പോലെയും ആവുന്നു. വിറകില്ലാഞ്ഞാൽ തീ കെട്ടുപോകും, നുണയനില്ലാഞ്ഞാൽ വഴക്കുമില്ലാതെയാകും. കരികനലിനും വിറക് തീക്കുമെന്ന പോലെ വഴക്കുകാരൻ കലഹം ജ്വലിക്കുന്നതിന് കാരണം. ഏഷണിക്കാരന്റെ വാക്ക് സ്വാദു ഭോജനം പോലെ, അത് വയറ്റിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. സ്നേഹം ജ്വലിക്കുന്ന അതരവും ദുഷ്ടഹൃദയവും വെള്ളിക്കീടം പൊതിഞ്ഞ മൺകുടം പോലെയാവുന്നു. പയക്കുന്നവൻ അതിരം കൊണ്ട് വേഷം ധരിക്കുന്നു. ഉള്ളിലോ അവൻ ചതിവ് സംഗ്രഹിച്ചു വെക്കുന്നു. അവൻ ഇമ്പമായി സംസാരിക്കുമ്പോൾ അവനെ വിശ്വസിക്കരുത്. അവന്റെ ഹൃദയത്തിൽ ഏഴുവെറുപ്പുണ്ട്. അവന്റെ പക കപടം കൊണ്ട് മറച്ചു വെച്ചാലും അവന്റെ ദുഷ്ടത സഭയുടെ മുമ്പിൽ വെളിപ്പെട്ടു വരും. കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും. കല്ലുരുട്ടുന്നവന്റെ മേൽ അത് തിരിഞ്ഞുരുളും. പോഷ്ക് പറയുന്നവന്റെ നാവ് അതിനാൽ തകർന്നവരെ ദേഷിക്കുന്നു. മുഖസ്തുതി പറയുന്ന വായി നാശം വരുത്തുന്നു. നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്. ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയുന്നില്ലല്ലോ. നിന്റെ വായല്ല മറ്റൊരുത്തൻ, നിന്റെ അകരമല്ല വേറൊരുത്തൻ നിന്നെ സ്തുതിക്കട്ടെ. കല്ലഘനമുള്ളതും മണൽ ഭാരമുള്ളതുമാവുന്നു. ഒരു പോഷന്റെ നീരസമോ ഇവ രണ്ടിലും ഘനമേറിയത്. ക്രോധം ക്രൂരവും കോപം പ്രളയവുമാവുന്നു. ജാരിസംഖ്യയുടെ മുമ്പിലോ ആർക്കു നിൽക്കാം? മറഞ്ഞ സ്നേഹത്തിലും തുറന്ന ശാസനമല്ലത്. സ്നേഹിതന് വരുത്തുന്ന മുറിവുകൾ വിശ്വസ്തതയുടെ ഫലം. ശത്രുവിന്റെ ചുംബനങ്ങളോ കണക്കിലധികം. തിന്ന് തൃപ്തനായവൻ തേൻകട്ടയും ചവിട്ടിക്കളയുന്നു. വിശപ്പുള്ളവനോ കൈപ്പുള്ളതൊക്കെയും മധുരം. കൂടുവിട്ട് അലയുന്ന പക്ഷിയും നാടുവിട്ടുള്ളുന്ന മനുഷ്യനും ഒരുപോലെ. തൈലവും ധൂപവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ഹൃദയാലോചനയുള്ള സ്നേഹിതന്റെ മാധുര്യവും അങ്ങനെ തന്നെ. നിന്റെ സ്നേഹിതനെയും അപ്പന്റെ സ്നേഹിതനെയും ഉപേക്ഷിക്കരുത്. തന്റെ കഷ്ടകാലത്ത് സഹോദരന്റെ വീട്ടിൽ പോവുകയും അരുത്. ദൂരത്തെ സഹോദരനിലും സമീപത്തെ അയൽക്കാരും നല്ലത്. മകനെ എന്നെ നിന്ദിക്കുന്നവനോട് ഞാൻ ഉത്തരം പറയേണ്ടതിന് നീ ജ്ഞാനിയായി എന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുക. വിവേകമുള്ളവൻ അനർത്ഥം കൊണ്ട് ഒളിച്ചുകൊള്ളുന്നു. അല്പബുദ്ധികളോ നേരെ ചെന്ന് ഖേദപ്പെടുന്നു. അന്യനു വേണ്ടി ജാമ്യം നിൽക്കുന്നവന്റെ വസ്ത്രം എടുത്തുകൊള്ളുക. പരസ്ത്രീക്ക് വേണ്ടി ഉത്തരവാദിയാവുന്നവനോട് പണയം വാങ്ങുക. അധികാലത്തെഴുന്നേറ്റ സ്നേഹിതനെ ഉച്ചത്തിൽ അനുഗ്രഹിക്കുന്നവന് അത് ശാപമായി എണ്ണപ്പെടും. പെരുമഴയുള്ള ദിവസത്തിൽ ഇടവിടാത്ത ചോർച്ചയും കലഹക്കാരത്തിയായ സ്ത്രീയും ഒരുപോലെ. അവളെ ഒതുക്കുവാൻ നോക്കുന്നവൻ കാറ്റിനെ ഒതുക്കുവാൻ നോക്കുന്നു. അവന്റെ വലം കൈ കൊണ്ട് എണ്ണയെ പിടിപ്പാൻ പോകുന്നു. ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു. മനുഷ്യന് മൂർച്ച കൂട്ടുന്നു. അസ്ഥികാക്കുന്നവൻ അതിന്റെ പഴം തിന്നും. യജമാനെ സൂക്ഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും. വെള്ളത്തിൽ മുഖത്തിനൊത്തവണ്ണം മുഖത്തെ കാണുന്നു. മനുഷ്യൻ തന്റെ ഹൃദയത്തിനൊത്തവണ്ണം മനുഷ്യനെ കാണുന്നു. പാതാളത്തിനും നരകത്തിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല. മനുഷ്യന്റെ കണ്ണിന് ഒരിക്കലും തൃപ്തി വരുന്നില്ല. വെള്ളിക്ക് പുടവും പൊന്നിന് മൂശയും ചോദന. മനുഷ്യനോ അവന്റെ പ്രശംസ. പോഷനെ ഉരുളിട്ട ഉലക്ക കൊണ്ട് അവൾ പോലെ ഇരിച്ചാലും അവന്റെ പോഷത്വം വിട്ടുമാറുകയില്ല. നിന്റെ ആടുകളുടെ അവസ്ഥ അറിയുവാൻ ജാഗ്രതയായിരിക്കുക. നിന്റെ കന്നുകാലികളിൽ നന്നായി ദൃഷ്ടി വയ്ക്കുക. സമ്പത്തേകരിക്കുന്നതല്ലോ കിരീടം തലമുറ തലമുറയോളം ഇരിക്കുമോ? പുല്ല് ചെത്തിക്കൊണ്ടുപോകുന്നു. ഇളം പുല്ല് മുളച്ചു വരുന്നു. പർവ്വതങ്ങളുടെ സസ്യങ്ങളെ ശേഖരിക്കുന്നു. കുഞ്ഞാടുകൾ നിനക്കുടുപ്പിനും കോലാടുകൾ ദിനത്തിന്റെ വിലയ്ക്ക് ഒതുകും. കോലാടുകളുടെ പാൽ നിന്റെ ആഹാരത്തിനും നിന്റെ ഭവനക്കാരുടെ അഹോവൃദ്ധിക്കും നിന്റെ ദാസിമാരുടെ ഉപജീവനത്തിനും മതിയാകും. ദൈവമേ എനിക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ?
ൂഹായിക്കും ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ. പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ഏകദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച നടത്തി വരുന്ന അനുഗ്രഹീതമായ ടെലിഫോണിക് കൂട്ടായ്മയിലേക്ക് ദൈവജനങ്ങളെയും പ്രത്യേക ശുശ്രൂഷയെ വളരെ ധന്യമായ രീതിയിൽ നയിച്ചുകൊണ്ടു പോകുന്ന സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ആ ദൈവത്തിന് മുമ്പാകെ ശിരസ്സുകളെ നമിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് വളരെ സജീവമായി നേതൃത്വം നൽകുന്ന ഭദ്രാസന മെത്രാപ്പോലിത്ത അദ്ദേഹം സാന്നിധ്യമുണ്ട് ഇവിടെ ഇല്ലെങ്കിൽ തന്നെയും തിരുമേനി ഓർക്കുകയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയും പ്രത്യേക വന്നിയ ഫിലിപ്പോസ് അച്ഛൻ, സന്തോഷ് അച്ഛൻ, എല്ലാ വൈദികരെയും വളരെ സ്നേഹത്തോടുകൂടി ധന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. പരമനയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികളോടൊപ്പം വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ഭക്തിയോടുകൂടി ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാ ദൈവജനത്തെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് തിരുവചന ധ്യാനത്തിന് ഉയർത്തം കൊടുക്കുന്നത് നമുക്കൊക്കെ വളരെ സുപരിചിതനും നിത്യമായി ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന വന്നി പി സി ഓറച്ചനാണ്. അച്ഛനെയും സ്നേഹത്തോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 69-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമുക്കറിയാം പരിശുദ്ധ പെന്തിക്കോസി പെരുന്നാളിൽ പെരുന്നാളിന്റെ ഒരുക്കത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ദിനങ്ങളാണ്. ഈ ഗീതം പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഓരോ നിമിഷവും സ്വീകരിക്കത്തക്കവണ്ണം നമ്മളെ തന്നെ ഓർക്കുകയും ഒരുക്കുകയും ചെയ്യുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു ഗീതമാണ്. എന്നുള്ളിലൊന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വിട്ടിറങ്ങി വന്ന ഉന്നതത്തിൽ വസിക്കുന്ന തങ്കപ്രാവെ വന്ന് എന്നിൽ അധിവസിക്കുക. ശൂന്യവും പാഴവുമായി തള്ളപ്പെട്ട എന്റെ ഹൃദയത്തിൽ അവിടുന്ന് വസിച്ച് ഈ മന്ദിരം അനുനിമിഷം പ്രകാശവും ചൈതന്യവും ഉള്ളതാക്കി തീർക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ സാന്നിധ്യം എന്റെ ഹൃദയത്തിലും എന്റെ മനസ്സിലും ഉണ്ടാകണമേ എന്ന് ദൈവം ബാ കണ്ണനീരോട് അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. എന്നുള്ളിലെന്നും വാസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേണി എന്നു വാദി വാസിക്ക വന്ന ഉന്നതനാം തങ്ക പ്രാവേണി വന്നെന്നിൽ വാസിക്ക തങ്കീരടിയേത്ര നൽകേട്ടിട്ടു ചന്ദ്രകൂടാതെ നിന്നെ തള്ളി തങ്കേതം ഞാനോടു കന്യ നോർത്തിത തങ്കേട പേട്ടിരുന്നു സങ്കേതം ഞാൻ കൊടു അന്യർക്കം നോർത്തിത സങ്കേട പേട്ടിടുന്നു കർപ്പനയെ ഗ്രഹണങ്ങളെയോ നഷ്ടമാക്കി ജീവിതമോ കഷ്ടത തന്നിൽ ണർപ്പെടാമേ കർപ്പതന്നിൽവാളയുന്നു ഞാനിത കട്ടിയോണർപ്പെടാമേ ശൂന്യവും പാഴുമ കള്ളിയതാമീനിൻ മന്ദിരം തന്നിരുന്ന
പറഞ്ഞു പറഞ്ഞാൽ ചോദിക്കണം പറഞ്ഞാണ്
ിൽ എന്നും മാതീ
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി.
തന്നെ ആമേൻ.
ബാലാകാശം ഭൂമിയിൽ തന്നെ മുഖത്തും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദേവൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി.
ഞങ്ങളോട് കർമ്മം ചെയ്യണമേ
കർത്താവേ. ഞങ്ങളുടെ മേലൻ ഗ്രഹം ചെയ്യണമേ കർത്താവേ.
ഞങ്ങളോട് കർമ്മം ചെയ്യണമേ
ഞങ്ങളുടെ കർത്താവേ.
നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കർമ്മം ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി.
ആരോട് കർണ ചെയ്യണം? മിശിയ രാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ
ഞങ്ങളുടെ പിതാവേ.
രാജാണമേ
ഞങ്ങൾക്കാവശ്യമുള്ള പുനർകരണമേ.
ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ചെയ്യണമേ.
ഞങ്ങളെ പ്രവേശിക്കരുത്. പിന്നെ ദോഷങ്ങളിൽ ഞങ്ങളെന്നാൽ രാജ്യശക്തിയും തോന്നി
നിനക്കുള്ളതാകുന്നു. ആമീൻ.
പറഞ്ഞു പറയുമേ നിനക്ക് സമാധാനം. ഞങ്ങൾക്ക് വേണ്ടി
പാറയ്ക്കുമോൾ ഉയരങ്ങൾ നിന്ന് ശക്തി പ്രാപിക്കുവോളം നിങ്ങൾ ഊർസാൻ പട്ടണത്തിൽ പാർപ്പിനെന്നും പിതാവിൽ നിന്ന് പുറപ്പെടുകയും എടുക്കപ്പെടുകയും ചെയ്യുന്ന വേറൊരു ആശ്വാസപ്രദനായ പരിശുദ്ധ റൂഹായെ നിങ്ങൾക്ക് അയക്കുമെന്ന് ചുറ്റുമാട് കൽപ്പിച്ചവനായ മശിഹ തമ്പുരാനെ, നീ പിതാവിന്റെ അടുക്കൽ കരയേറുകയും ആകാശത്തിലും ഭൂമിയിലും സർവാധികാരം നിനക്ക് ലഭിക്കുകയും ചെയ്തതിനു ശേഷം പരിശുദ്ധാത്മാവിനെ തന്റെ ശിഷ്യന്മാരുടെ അടുക്കലയച്ച് അതിനെ കണ്ടവരെ നിറച്ചതിനാൽ നിനക്ക് സ്തുതി. ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് സ്ത്രീകന്മാരുടെ മേൽ ആപസിച്ച് അവരെ ജ്ഞാനമുള്ളവരാക്കുകയും അവരെ കൊണ്ട് പല ഭാഷകളിൽ സംസാരിക്കുകയും ചെയ്തതുപോലെ കർത്താവേ നിന്റെ വിശുദ്ധ റൂഹായ ഞങ്ങളുടെ മേൽ അയച്ച് ഞങ്ങളെ ജ്ഞാനമുള്ളവരാക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും എല്ലാ വിധത്തിലും നിന്റെ മഹത്വങ്ങളെ സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളുടെ നാഭകളെ വെടിപ്പാക്കുകയും ചെയ്യണമേ. കർത്താവെ ജീവനുള്ള വചനങ്ങളെ ധൈര്യത്തോടെ ഘോഷിപ്പാൻ നിന്റെ വിശുദ്ധ റൂഹ ഞങ്ങൾക്ക് സഹായകരമായിരിക്കണമേ. നിന്റെ വിശുദ്ധ റൂഹ ഞങ്ങളിൽ വസിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ വെടുപ്പും വിശുദ്ധിയുമുള്ള ആലയങ്ങളാക്കി തീർക്കണമേ. നിന്നെ ആരാധിക്കുന്നവരായ ഞങ്ങൾ നിന്റെ വരങ്ങളാലും ദാനങ്ങളാലും ഐശ്വര്യപ്പെടുമാറാകണമേ. ഞങ്ങളെ നിനക്ക് കൊള്ളാവുന്ന പരിശുദ്ധ പാത്രങ്ങളാക്കി തീർക്കണമേ. നിന്റെ വന്നിയേവൻ കേലിയവൻ ഭൂതലമൊക്കെയിലും പ്രസംഗിക്കപ്പെടുകയും നിന്റെ തിരുനാമോഹത്തപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. കൊടുങ്കാറ്റ് പോലെ പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ശബ്ദമുണ്ടാവുകയും പരിശുദ്ധ റൂഹ പ്രീതി നാവുകളെ പോലെ ശിഷ്യന്മാർക്ക് കാണപ്പെടുകയും അവരിൽ ഓരോരുവന്റെയും മേലിരിക്കുകയും അവരെല്ലാവരെയും പരിശുദ്ധ റൂഹ കൊണ്ട് നിറഞ്ഞ് ഓരോരോ ഭാഷകളിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സംസാരിക്കുകയും ചെയ്ത പ്രകാരം കർത്താവേ നിന്റെ കൃപയാൽ വിശുദ്ധ റൂഹയുടെ ആവസിപ്പിനും ദാനങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ദൈവവചനത്തിന്റെ ഉന്നത ശബ്ദം ഞങ്ങൾ കേട്ട് പാപ ഉറക്കത്തിൽ നിന്ന് ഞങ്ങൾ ഞെട്ടി ഉണരുമാറാകണമേ. ദഹിപ്പിക്കുന്ന അഗ്നിയായി നിന്നാൽ ദഹിച്ചു പോകാതെ ഞങ്ങൾ പ്രകാശിക്കപ്പെടുമാറാകണമേ. പരിശുദ്ധാത്മാവിന്റെ ആവാസത്താൽ സ്ത്രീകന്മാർക്ക് ലഭിച്ച നൽവര പ്രകാരം പല ഭാഷകളിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ അവർ സംസാരിക്കുന്നത് കേട്ട ആളുകൾ മദ്യം സേവിച്ച് ലഹരിച്ചിരിക്കുന്നു പറഞ്ഞുവല്ലോ. കർത്താവേ നിന്റെ പരിശുദ്ധ റൂഹായ ഞങ്ങൾ ആസ്വദിച്ച് അതിനാൽ ഞങ്ങൾ ലഹരിക്കുമാറാകണമേ. ഭയന്ന് മാറുകയും ഉപേക്ഷിച്ച് പറയുകയും ചെയ്തവനായ ശമോൻ കീപ്പ പരിശുദ്ധ റൂഹയുടെ ശക്തിയാൽ ജനക്കൂട്ടത്തിന്റെ മധ്യേ ധൈര്യസമേത പ്രസംഗിച്ചുവല്ലോ. കർത്താവെ അപ്രകാരം ഞങ്ങൾ നിന്റെ വിശുദ്ധ റൂഹായാൽ ശക്തിപ്പെട്ട് പുറജാതികളുടെയും സ്വജാതികളുടെയും മുമ്പാകെ ശോഭിച്ച് വിളങ്ങി നിൽക്കുകയും ലജ്ജയും ഭയം കൂടാതെ നിന്റെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. സ്ത്രീകന്മാർ മാളികയിൽ ഒരുമിച്ച് കൂടിയിരുന്നത് പോലെ ഏക മനസ്സോടും യോഗ്യതയോടും കൂടെ ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾക്ക് കാത്തിരിപ്പാൻ താല്പര്യമുള്ളവരാക്കി തീർക്കണമേ. വിദ്യ കുറഞ്ഞവരും മീൻപിടുത്തക്കാരുമായവർ തത്വജ്ഞാനികൾ പോലും വിസ്മയിക്കത്തക്കവണ്ണം ജ്ഞാനികളും സമർത്ഥന്മാരുമായി ഭവിച്ചതുപോലെ കർത്താവെ ബലഹീനരും പാപികളും അയോഗ്യരുമായി ഞങ്ങൾ ബുദ്ധിപ്രകാശമുള്ളവരായി തീർന്ന് നിന്റെ തിരുനാമത്തെ വഹിക്കുകയും പ്രസിദ്ധപ്പെടുത്തുകയും നിന്റെ തിരുനാമത്തിന് വേണ്ടി പീഡയോ ഞെരുക്കങ്ങളോ സഹിപ്പാൻ സന്തോഷമുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആരാധ്യരായ വൈദിക സഹോദരങ്ങളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, നേരത്തെ ഓർപ്പിച്ചതുപോലെ പ്രപഞ്ചത്തെ സമഗ്രമായിട്ട് മാറ്റത്തിന് പരിവർത്തനത്തിന് ഇടയാക്കി തീർത്ത ജെറുസലേമിൽ കൂടിയിരുന്ന ജനങ്ങൾക്ക് ആവിർഭവിച്ച ദൈവിക പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളുടെ അശ്രേഷ്ഠമായ തലത്തെ സഭ മുഴുവൻ ഭക്തിയോടുകൂടി വീണ്ടും ഹൃദയത്തിൽ വരവേൽക്കുകയും ലോകത്തിന് മുഴുവൻ മാറ്റം വരത്തക്കവണ്ണം ഒരുക്കത്തുന്ന ഈ ജനങ്ങളില് വിവിധ സ്ഥലങ്ങളിൽ ഒരുമിച്ചുകൂടി പരിശുദ്ധാത്മാവിന്റെ കൃപകളെ കൂടുതലെ പ്രാപ്യമാക്കുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കുവാനും ചിന്തിക്കുവാനും നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ സമയത്തെ നമുക്ക് ഉപയോഗിക്കാം. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയില് സംബന്ധിക്കുമ്പോൾ നമുക്കും ശിഷ്യന്മാരെ പോലെ കാത്തിരുന്ന് ഹൃദയങ്ങളെയും കരങ്ങളെയും ദൈവമുമ്പാകെ കൂപ്പിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിൽ ദൈവപ്രകാരം ജീവിപ്പാൻ തടസ്സം നിൽക്കുന്ന എല്ലാ മാലിന്യങ്ങളെ മാറ്റി ആ നന്മയുടെ സ്ഥലങ്ങളിലേക്ക് വളരുവാനും ചൈതന്യം പ്രാപിപ്പാനും ഇടയാക്കത്തക്കവണ്ണമുള്ള സ്വർഗത്തിൽ നിന്ന് ദാനമായി ലഭിക്കുന്ന മത്സരങ്ങളെ പ്രാപ്യമാക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഈ കൂട്ടായ്മ കൊണ്ട് സാധിക്കണമെന്ന് നമുക്കറിയാം. ഈ ഭൂമി കണ്ട ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ അല്ലെങ്കിൽ അടയാളങ്ങളിൽ ഒന്നാണ് ഈ ജെറുസലേം എന്ന് പറയുന്ന ചെറിയൊരു പട്ടണങ്ങളിൽ ചെറിയൊരു സ്ഥലത്ത് ഉണ്ടായി വന്ന ഒരു ഒരു വലിയ സാധ്യത എന്ന് പറയുന്നത്. ഭാഷയില്ലാത്ത വിവിധ ഭാഷകളായ മനസ്സുകൊണ്ട് ഐക്യതയില്ലാത്ത എല്ലാ തലത്തിലും വിഭിന്നങ്ങളായ സമൂഹങ്ങളെ ക്രിസ്തുവാകുന്ന ശരീരത്തിൽ ഒരുമിച്ച് കൂട്ടി ബന്ധിപ്പിച്ച് ഒരേ ഭാഷ, ഒരേ മനസ്സ്, ഒരേ ശരീരത്തിന്റെ കൂട്ടായ്മ ഈ ശ്രദ്ധേയമായ മൂന്ന് അനന്ത സാധ്യതകളിലേക്ക് നയിച്ചുകൊണ്ട് ഈ ഭൂമി മുഴുവൻ ചൈതന്യം ഉളവാക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്ത മഹാവലിയ സംഭവത്തിന്റെ ശ്രേഷ്ഠമായ ആഘോഷമാണ് നമ്മൾ ഈ ഞായറാഴ്ച പെന്തിക്കോസ്തി പെരുന്നാൾ കൂടി നമ്മൾ നടത്തുക. ഒരുപക്ഷെ ആ ശുശ്രൂഷ എന്താണെന്നും അല്ലെ അവിടെ നടന്ന സംഭവം എന്താണെന്നും ഹൃദയം കൊണ്ട് കൂടുതൽ അന്വേഷിക്കുവാനും അത് അടുത്തറിയാനായിട്ട് നമ്മളെ തന്നെ ഒരുക്കുമ്പോഴാണ് ഈ ശുശ്രൂഷയൊക്കെ ജീവിതത്തിൽ അനുഷ്ഠിക്കാനും അനുവർത്തിക്കാനും ഒക്കെ നമുക്ക് ദൈവം തന്ന ആ വലിയ ഭാഗ്യത്തെ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ തക്കവണ്ണം സാധിക്കുന്നത്. ഓരോ പെരുന്നാളുകളും നമ്മുടെയൊക്കെ ജീവിതത്തിന് വലിയ ഒരു മാറ്റത്തിന് ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ദൈവികതയുടെ നല്ല നന്മകളുടെ ദാനങ്ങളെ, സ്വർഗീയ ദാനങ്ങൾ ലഭിക്കാൻ തക്കവണ്ണം ഞങ്ങളെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരുക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഒത്തിരി ആളുകൾ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നുണ്ടെന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ആശുപത്രികളിലൊക്കെ ജോലി ചെയ്യുന്നവർ പോലും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്, പലപ്പോഴും ഈ ശുശ്രൂഷ ആരംഭിക്കുമ്പോഴും പല അവശബ്ദങ്ങളൊക്കെ അത് കേൾക്കുന്നുണ്ട്. ദയവായിട്ട് വിനീതമായിട്ട് അപേക്ഷിക്കുന്നത് നിങ്ങൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അത് മ്യൂട്ട് ചെയ്ത് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അത് പ്രസംഗിക്കുന്നവർക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് വരുന്നുള്ളത് ഞാൻ വിനയപൂർവ്വം ഈ സമയത്ത് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന താല്പര്യവും അതൊക്കെ തീർച്ചയായിട്ടും വളരെ ശ്ലാഘനീയവും വിലമതിക്കുന്നതുമാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അത് മറ്റേ തടസ്സമാകാതെ അത് വളരെ നല്ല രീതിയിൽ അത് നിങ്ങളത് താല്പര്യത്തോടെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം വിനയപൂർവ്വം അറിയിക്കുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് വന്നിയ പി സി ജോർജ് അച്ഛനാണ്. ഒരു പ്രത്യേക പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും അച്ഛനെ കുറിച്ചില്ല, കാരണം അച്ഛൻ ഈ ശുശ്രൂഷയുടെ ഒരു പ്രധാന ഭാഗം തന്നെയാണ്. പ്രത്യേകിച്ച് ഞാൻ അച്ഛനെ പലപ്പോഴും ക്ഷണിക്കാറുള്ളത് മറ്റാരെങ്കിലും കിട്ടാതിരിക്കുമ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പ് അച്ഛനോട് പറയാം, അച്ഛൻ ആരുമില്ല എന്ന് അച്ഛനത് പ്രസംഗിക്കണം. അച്ഛൻ്റെ വചനപ്പെട്ടി എപ്പോഴും ഓപ്പണാണ്, ഏത് സമയത്ത് പറഞ്ഞാലും ഒരു മടിയും കൂടാതെ ഏറ്റവും വളരെ ആഴമായ രീതിയിൽ അത് പഠിച്ച് പഠിപ്പിക്കാൻ തക്കോണം വളരെ അഗാധമായ ദൈവകൃപ ലഭിച്ച ഒരു അച്ഛനാണ് പി സി ജോർജ് അച്ഛൻ. അച്ഛനെ ഡിട്രോയിറ്റിലാണെന്നുള്ള കാര്യം നമുക്കറിയാം. അച്ഛനെ വളരെ സ്നേഹാദരവോടുകൂടി ധന്യമാറുന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ദൈവസന്നിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. വളരെ സുപരിചിതമായ പരിശുദ്ധാത്മാവേ ദൈവകർത്തരണമേ എന്നുള്ള പാട്ട് ദൈവസന്നിധിയിൽ ചേർന്ന് സമർപ്പിക്കാം. ഗീതങ്ങളിലെ അതെ പാട്ട്
അവിടുത്തെ ബലം ഞങ്ങൾ കാവഴിച്ചമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾ
ദൈവത്തിന്റെ ധനതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹീതരെ, ശ്രേഷ്ഠമായ കാത്തിരിപ്പിന്റെ ദിവസങ്ങളിൽ വീണ്ടും ഒന്ന് ചേരുവാൻ തക്കവണ്ണം ദൈവമിടയാക്കിയതിനെ ഓർ ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കർത്താവ് തന്റെ പുനരുത്ഥാനത്തിന് ശേഷം തന്റെ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തി, നമ്മയും ധൈര്യപ്പെടുത്തി, നമ്മോടൊപ്പമായിരുന്നു. മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിക്കേണ്ട ആവശ്യമില്ല. അവൻ അവരെ വിട്ടുപിരിയേണ്ടുന്ന കാലം വരും, അന്ന് അവർ ഉപവസിക്കും എന്നുള്ള കൽപ്പന പ്രകാരം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വലതു ഭാഗത്തേക്ക് സ്വർഗാരോഹണം ചെയ്തു. ലൂക്കോസിന്റെ സുവിശേഷം 24:49 വാക്യത്തിൽ ശിഷ്യന്മാരോട് അരുളിച്ചതിന്റെ പ്രകാരം, എന്റെ പിതാവ് വാഗ്ദാനം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുവോളം ഊർശലേമിൽ പാർപ്പി എന്ന് കർത്താവ് കൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ശിഷ്യന്മാർ എരുശലേമിൽ മാളിക മുറിയിൽ കാത്തിരിക്കുന്ന ദിവസങ്ങളാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ തക്കവണ്ണം. വിശുദ്ധ സഭ പരിശുദ്ധാത്മാവിനെ പുതിയതായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയല്ല, നമുക്ക് മാമദിസയിലൂടെ ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുന്ന ദിവസങ്ങളായി കാത്തിരിപ്പിന്റെ ദിവസങ്ങൾ കൊണ്ടാടുകയാണല്ലോ. നമ്മൾ ഈ 10 ദിനങ്ങൾ കാത്തിരിപ്പിന്റെ ദിവസങ്ങളായി മുൻപിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന്റെ ജ്വലനം സംഭവിക്കാൻ തക്കവണ്ണം നമ്മുടെയാകണം. എപ്പോഴും ആ കൂട്ടായ്മയുടെ നേരത്തെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത് പോലെ ഒരു കനൽ കൂനയിൽ കിടക്കുന്ന ഒരു കനൽക്കട്ട ഒരു കൊടില് കൊണ്ടെടുത്ത് പുറത്തേക്ക് വെച്ച് അല്പസമയം കഴിഞ്ഞാൽ അത് കരിക്കട്ടയായി മാറും. എന്നാൽ ആ ജ്വലനത്തോട് ചേർന്ന് കിടക്കുന്ന കരിക്കട്ട കനൽക്കട്ടയായി മാറും. കാത്തിരിപ്പിന്റെ ദിവസങ്ങളിൽ സംഭവിക്കേണ്ടത് വിശുദ്ധ സഭ ഓർമ്മിപ്പിക്കുന്നതായ കാര്യം ഇത് തന്നെയാണ്. നമ്മളുടെ ഒറ്റപ്പെട്ട ജീവിതം, ആത്മീയ ജീവിതം മന്ദീഭവിച്ചു പോയെങ്കിൽ ആത്മാവിനെ കെടുത്തിക്കളയുന്ന എല്ലാ ദുഷ്ടഴക്കങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട ജീവിത തുരുത്തുകളിൽ നിന്നും മാറി ഒന്നു ചേർന്ന പരിശുദ്ധാത്മാവിന്റെ ഉജ്ജ്വലനം സംഭവിക്കുന്ന ഇടങ്ങളിലേക്ക് ഒരു കണ്ടക്കോളം. നമ്മുടെ ജീവിത സാഹചര്യം പാപഭംഗിലമായി പോകുന്നുവെങ്കിൽ അവിടുന്ന് വീണ്ടും പിതൃസ്നേഹത്തിലേക്ക് കടന്നു വന്ന് ആത്മാവിനെ ജ്വലിപ്പിക്കുവാനുള്ള ശ്രേഷ്ഠമായ ദിവസങ്ങളായി ദിവസങ്ങളെ തിരുനമ്പുരാൻ ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. വളരെ ആഠ്യത്വമുള്ള ഒരു ആമുഖം ബഹുമാനപ്പെട്ട രാജേഷച്ചൻ പറഞ്ഞതുകൊണ്ട് കൂടുതലായി ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നും കടക്കുന്നില്ല. ഈ കാത്തിരിപ്പിന്റെ ദിവസത്തിൽ ഏത് വാക്യം വേണം എന്ന് പങ്കുവയ്ക്കുവാൻ എന്ന് ചിന്തിച്ചപ്പോൾ നമുക്കൊക്കെ വളരെ സുപരിചിതമായ ആ വേദഭാഗം തന്നെയാണ് മനസ്സിലേക്ക് ഓടിയെത്തിയത്. യെശയ്യാവിന്റെ പുസ്തകം 40:30-31 വാക്യങ്ങൾ, ഐസയ chapter 40:30-31. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. നമുക്ക് വളരെ സുപരിചിതമായ ഈ വേദഭാഗം കാത്തിരിപ്പിന്റെ ദിവസങ്ങളിൽ ഇത്ര ശ്രേഷ്ഠമായ മറ്റൊരു വേദഭാഗം തിരുവചനത്തിൽ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ധാരാളം വാക്യങ്ങൾ കാത്തിരിപ്പിനെ പറ്റി പറയുന്നുണ്ട്, ആഠ്യത്വമുള്ള ധാരാളം വാക്യങ്ങളുണ്ടെങ്കിലും നമുക്കൊന്ന് ചിന്തിക്കുവാനൊക്കെ വേണം ഈ വാക്യം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. ഇതിനോട് ചേർന്ന് വരുന്ന മറ്റൊരു വേദഭാഗമാണ് സങ്കീർത്തനം 103:5. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അപ്പൊ നമ്മുടെ ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങൾ കഴുകനെ പോലെ നമ്മുടെ യൗവനം പുതുകി വരത്തക്കവണ്ണമുള്ള ഒരു ദിവസമായിട്ട് കണ്ടെത്തി തീർക്കുവാൻ തക്ക വേണം ദൈവമിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഈ കഴുകനെ പറ്റി കഴിഞ്ഞ ഇടയിൽ വളരെയേറെ നമ്മളുടെ മെയിലുകളിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ പ്രചരിച്ച ഒരു ചെറിയ ഒരു കഥ, അതിന് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വിശദമായിട്ട് അറിയാൻ പാടില്ല എങ്കിലും വിശുദ്ധ വേദപുസ്തകവുമായിട്ട് ചേർത്ത് ചിന്തിക്കുമ്പോൾ അത് ശരിയാണ് എന്നുള്ളത് കൊണ്ട് ആ ഒരു കഥ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വീണ്ടും വയ്ക്കുകയാണ്. കഥ മീൻസ് അത് ദ ലൈഫ് ഓഫ് അൻ ഈഗിൾ എന്ന് പറഞ്ഞിട്ട് എന്താ ഒരു കഴുകന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം നമ്മളെ പെട്ടെന്ന് ഒന്ന് ചിന്തിക്കുകയാണ്. ദ ഈഗിൾ ഹാസ് ദ ലോങ്സ്റ്റ് ലൈഫ് സ്പാൻ ഓഫ് ഇറ്റ് സ്പീഷീസ്. ഈ കഴുകനാണ് അതിന്റെ ജീവവർഗത്തിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ജീവിത ചക്രത്തിൽ ഏറ്റവും നീളമുള്ളത്. ഇറ്റ് ക്യാൻ ലീവ് അപ് ടു 70 years, ബട്ട് ടു റീച്ച് ദിസ് ഏജ് ദ ഈഗിൾ മസ്റ്റ് മേക്ക് എ ഹാർഡ് ഡിസിഷൻ ഇൻ ഇറ്റ് 40s. ഇറ്റ്സ് ലോങ് ആൻഡ് ഫ്ലെക്സിബിൾ ടെയിൽസ് ക്യാൻ നോ ലോങ്ങർ ഗ്രാസ്പ് പ്രേ വിച്ച് സെർവ്സ് ആസ് ഫുഡ്. ഇതിന്റെ ഈ നഖങ്ങള്, കാലിന്റെ നഖങ്ങളെല്ലാം ഒരു 40 വർഷം കഴിയുമ്പോഴത്തേന് 70 വർഷമാണ് എന്റെ കഴുകന്റെ ജീവിത ജീവിതത്തിന്റെ ദൈർഘ്യം, ജീവിത ദൈർഘ്യം. എന്നാൽ ഒരു 40 വർഷം 35-40 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് നഖങ്ങളെല്ലാം ഇരയെ പിടിക്കാനാവാത്ത വിധം അതങ്ങ് തളർന്നു പോകും. ഇറ്റ്സ് ലോങ് ആൻഡ് ഷാർപ്പ് ബീക്ക് ബിക്കംസ് ബെൻറ്റ്. അതിന്റെ ചുണ്ട്, കൂർത്ത ചുണ്ടുകളെല്ലാം വളയാൻ തുടങ്ങും. ഇറ്റ്സ് ഓൾഡ് ഏജ് ആൻഡ് ഹെവി വിങ്സ് ഡ്യൂ ടു ദെയർ തിക് ഫെതേഴ്സ് ബിക്കം സ്റ്റക്ക് ടു ഇറ്റ്സ് ചെസ്റ്റ് ആൻഡ് മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഫ്ലൈ. ഇതിന്റെ തൂവലുകളെല്ലാം ഖനമേറിയിട്ട് പിന്നീട് അതിനെ പറക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കും. ദെൻ ദ ഈഗിൾ ഈസ് ലെഫ്റ്റ് വിത്ത് ഓൺലി 2 ഓപ്ഷൻസ്. പിന്നീട് ഇതിന് 2 സാധ്യതകളെ ഉള്ളൂ മുമ്പിൽ: ഡൈ ഓർ ഗോ ത്രൂ എ പെയിൻഫുൾ പ്രോസസ് ഓഫ് ചേഞ്ച് വിച്ച് ലാസ്റ്റ് 150 days. രണ്ട് കാര്യങ്ങൾ: ഒന്നുകിൽ അത് മരിക്കുക, അല്ലെങ്കിൽ ഒരു 5 മാസം 150 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വളരെ വേദനയേറിയ ഒരു അനുഭവത്തിലൂടെ കടന്നു പോവുക. ദ പ്രോസസ് റിക്വയേഴ്സ് ദാറ്റ് ദ ഈഗിൾ ഫ്ലൈ ടു എ മൗണ്ടൻ ടോപ്പ് ആൻഡ് സിറ്റ് ഓൺ ഇറ്റ്സ് നെസ്റ്റ്. അതിന്റെ കൂട്ടിലേക്ക് പറന്നുപോയി, രണ്ടാമത്തേതാണ് അത് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിന്റെ കുന്നിന്മുകളിലുള്ള കൂട്ടിലേക്ക് പറന്നുപോയി അതവിടെ വെയിറ്റ് ചെയ്യുന്നു. ദ ഈഗിൾ നോക്സ് ഇറ്റ്സ് ബീക്ക് എഗൈൻസ്റ്റ് എ റോക്ക് ആൻഡ് ഇറ്റ് പ്ലക്സ് ഇറ്റ് ഔട്ട്. ഇതിന്റെ ചുണ്ട് കൊഴിഞ്ഞു പോകത്തക്കവണ്ണം ഒരു പാറക്കിട്ട് ഈ കഴുകൻ അതിന്റെ ചുണ്ടിട്ട് അടിച്ചടിച്ച് അതിന്റെ ചുണ്ടളക്കി കളയുന്നു. ആഫ്റ്റർ പ്ലക്കിംഗ് ഇറ്റ് ഔട്ട് ദ ഈഗിൾ വിൽ വെയിറ്റ് ഫോർ എ ന്യൂ ബീക്ക് ടു ഗ്രോ ബാക്ക് ആൻഡ് ദെൻ ഇറ്റ് വിൽ പ്ലക്ക് ഔട്ട് ഇറ്റ്സ് ടെയിലൻസ്. അത് അതിന്റെ ചുണ്ട്, പുതിയൊരു ചുണ്ട് കിളുത്തു വരുന്നത് വരെയും അത് വെയിറ്റ് ചെയ്യുന്നു. ആ ചുണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇതിന്റെ കാൽമഖങ്ങൾ, പിന്നീട് ഇരയെ പിടിക്കാൻ സാധിക്കാത്ത കാൽമഖങ്ങൾ അത് വലിച്ചു പറിച്ചു കളയുന്ന ചുണ്ടുകൊണ്ട് ഗ്രോ ബാക്ക് ബീഗ് പ്ലക്കിംഗ് ഇറ്റ്സ് ഓൾഡ് ഏജ് ഫെദേഴ്സ്, അതിന്റെ പ്രായമായ തൂവലുകൾ ആ ചുണ്ടുകൊണ്ട് കുത്തിയിളക്കി കളയുകയാണ്. ആൻഡ് ആഫ്റ്റർ 5 മന്ത്സ്, ഇങ്ങനെ ഏകദേശം ഒരു 5 മാസം ഈ കഠിനമേറിയ അതിന്റെ ചുണ്ടും കാൽമഖങ്ങളും തൂവലുമെല്ലാം പുതുകി വരുന്നത് വരെയും കാത്തിരുന്നതിന് ശേഷം ദ ഈഗിൾ ടേക്സ് ഇറ്റ് ഫേമസ് ഫ്ലൈറ്റ് ഓഫ് റീബേർത്ത് ആൻഡ് ലീവ്സ് ഫോർ അനദർ 30 ഇയേഴ്സ് എന്ന് പറയുക. അതിനുശേഷം അത് വീണ്ടും 30 വർഷത്തോളം പുതിയൊരു ജീവിതത്തിലൂടെ കടന്നു പോകും. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ വാക്യവുമായിട്ട് ഏറ്റവും ചേർന്ന് വരുന്ന ഒരു കാര്യം, അവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ചു കയറും, അവർ യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും എന്ന് പറയുക. അപ്പൊ തീർച്ചയായിട്ടും കാത്തിരിപ്പിന്റെ ദിവസങ്ങളിൽ നമ്മളെ പറ്റിയും ദൈവം ആഗ്രഹിക്കുന്ന ഇത് തന്നെയാണ്. നമ്മളുടെ കഴിഞ്ഞകാല ജീവിതമൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് പുതിയ ചുണ്ടും പുതിയ നഖവും പുതിയ തൂവലുകളും വന്ന് പുതിയ ഒരു സൃഷ്ടിയായി തീർന്ന് അനുഗ്രഹീതമായി പറന്നുയരുവാൻ തക്കവണ്ണം വെളിപാട് പുസ്തകം 21:5 സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരളി ചെയ്തതിന്റെ പ്രകാരം നമുക്ക് പുതുക്കമുള്ള ഒരു ജീവിതം ഉണ്ടാകുവാനായിട്ടാണ് ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങൾ എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങളിൽ ദൈവത്തെ കാത്തിരിക്കുക, ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുവോളം യെരുശലേമിൽ കാത്തിരിക്കുവാനായിട്ട് കർത്താവ് കൽപ്പിച്ചത്. ഈ ശക്തിയെ നമ്മൾ പുതുക്കുന്നതായ ദിവസം, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പുതുക്കുന്നതായ ദിവസങ്ങളാണിത്. വിശുദ്ധ വേദവസ്തം പരിശോധിച്ചാൽ ഈ കാത്തിരിപ്പിന് വിവിധ അർത്ഥതലങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. വളരെ ഫേമസ് ആയിരിക്കുന്ന കർത്താവിന്റെ ആസ്ക് സീക്ക് ആൻഡ് നോക്ക്, ചോദിപ്പിൻ അന്വേഷിപ്പിൻ മുട്ടുവിൻ എന്നുള്ള ആ ഒരു കർത്താവിന്റെ പഠിപ്പിക്കലിൽ അവിടെ പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ടാണ് പറയുന്നത്. നോക്ക് ആൻഡ് വെയിറ്റ് എന്നുള്ളൊരു കാര്യമുണ്ട്, നമ്മൾ മുട്ടിക്കൊണ്ട് കാത്തിരിക്കുക. അതാണ് വെളിപാട് പുസ്തകം 3:20 ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി നത്താഴം കഴിക്കും എന്ന് പറയുക. അവന്റെ ഭവനത്തിലേക്ക് കർത്താവ് കടന്നു വരും. അപ്പോൾ മുട്ടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് മുട്ടിയിട്ട് അങ്ങ് നിർത്തുക എന്നുള്ളതല്ല. നമ്മളിപ്പോ ഒരു വീടിന്റെ കോളിംഗ് ബെൽ അടിക്കുന്നു, അല്ലെങ്കിൽ കതകിൽ മുട്ടുന്നു. കതകിൽ മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒറ്റ ഓപ്ഷനെ നമുക്ക് ഉള്ളൂ, പിന്നെ അതിന് ഓൾട്ടർനേറ്റീവ് ഒന്നുമില്ല. ഈ യജമാനൻ വന്ന് വാതിൽ തുറക്കണം, വീട്ടുടയവൻ വന്ന് വാതിൽ തുറക്കുന്നത് വരെയും കാത്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ. അതുകൊണ്ട് ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ വൈതരണികളിലൂടെ പ്രയാസങ്ങളിലൂടെ, ഇന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചതുപോലെ ജീവിതത്തിന്റെ വിവിധ സാഹചര്യങ്ങൾ, മറ്റുള്ള രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഏതെങ്കിലും സാഹചര്യത്തിൽ കണ്ണുനീരോടുകൂടി പ്രയാസത്തോടുകൂടി ഇനി ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള ചിന്തയിൽ ഇന്ന് ദൈവവചനം കേൾക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിന്റെ ആ ഒരു നല്ല സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിനുള്ള ബാധ്യതയുണ്ട് എന്നുള്ളത് ഓർപ്പിക്കുക. അതാണ് രക്തസ്രാവക്കാരി സ്ത്രീ 12 വർഷം കാത്തിരുന്നു എന്നുള്ളത്. ലൂക്കോസിന്റെ സുവിശേഷം 8:40-56 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കൂനിയായ സ്ത്രീ 18 വർഷം പള്ളിയിൽ വന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ 13:10-17 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ ആ ഒരു സമയമാകുന്നിടം വരെയും കാത്തിരിക്കുവാനൊക്കെ ഉള്ളു, ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുവോളം കാത്തിരിക്കുവാനുള്ള ബാധ്യത നമുക്കൊന്നും ഉറപ്പിക്കാം. ക്ഷമിക്കണം, യോഹന്നാനെ സുവിശേഷം 5:2-9 വാക്യങ്ങളിൽ തളർവാദ രോഗി ബേത്സേബ കുളത്തിന്റെ കരയിൽ 38 വർഷമായിട്ട് തളർവാദ രോഗിയായിട്ട് കിടക്കുന്നത് നമ്മൾ കാണും. അവിടെ തന്നെ എപ്പോഴും ആ ഒരു സംഭവം വായിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, യേശു ക്രിസ്തു ഈ തളർവാദ രോഗിയെ സൗഖ്യമാക്കാൻ വരുമ്പോൾ യേശു ക്രിസ്തുവിന് ഏകദേശം 33 വയസ്സ് മാത്രമേ ഉള്ളൂ. ഈ തളർവാദ രോഗി അവൻ രോഗിയായിട്ട് അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് 38 കൊല്ലമായി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ബേത്ലഹേമിൽ പൂജാതനാകുന്നതിനേക്കാളും 5 വർഷം മുമ്പേ ഇവൻ രോഗിയായിട്ട് കിടക്കാൻ തുടങ്ങിയതാ. വലിയ പ്രത്യാശയുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്കത് തോന്നുന്നത്. കാരണം പ്രിയപ്പെട്ട മാതാവേ പിതാവേ സഹോദര സഹോദരി, നിന്റെ വിഷയങ്ങൾ എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും നിനക്ക് ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം 5 വർഷങ്ങൾക്ക് ഇപ്പുറം പൂജാതനായി 33 വർഷങ്ങൾ കൂടെ കഴിഞ്ഞിട്ട് നിന്റെ അടുത്ത് വന്ന് നിന്റെ ആവശ്യം കണ്ട് നിന്നെ തൊട്ട് സൗഖ്യമാക്കുന്ന ഒരു കർത്താവുണ്ട്. അതാ നമുക്ക് ലഭിക്കുന്ന ഈ കാത്തിരിപ്പിന്റെ പ്രത്യാശ. പക്ഷെ അവിടെ എഴുന്നേറ്റ് പോകാൻ പാടില്ല. അവൻ എഴുന്നേറ്റ് പോകാൻ ധാരാളം സാധ്യതകളുണ്ടായിരുന്നു. മറ്റുള്ളവരോട് പറഞ്ഞാൽ മതിയായിരുന്നു, ഈ വെള്ളം കലങ്ങുമ്പോൾ തന്നെ ഇറക്കണമെന്ന് പറയുന്നതിനേക്കാളും ഞാനിവിടെ കിടന്നിട്ട് കാര്യമില്ല, നിങ്ങൾ എന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞാൽ വേറെ ആരും ഹെൽപ്പ് ചെയ്തേനെ. മറ്റേ മാലാഖമാരി വെള്ളം കലക്കുമ്പോഴ് അവിടേക്ക് ഇറക്കാനാണല്ലോ ആളില്ലാത്തത്, ദൈവകൃപ ഞങ്ങൾക്ക് മാത്രം മതി എന്നുള്ള സങ്കുചിതമായ ചിന്താഗതി കൊണ്ടാണല്ലോ. പക്ഷവാത രോഗിയെ സൗഖ്യമാക്കുന്ന മറ്റേ അത്ഭുതത്തിലും വീടിന്റെ മേൽക്കൂര പൊളിക്കേണ്ടി വരുന്നത് അവിടെ തിങ്ങി നിന്നിരുന്ന ജനം അല്പം വാതിലിൽ ഇച്ചിരി സ്ഥലം കൊടുക്കാത്തത് കൊണ്ടാണല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പ്രശ്നങ്ങൾ എന്തും ആയിക്കൊള്ളട്ടെ, നമുക്ക് പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകും. നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിച്ച പലരും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് വേണ്ടി ജീവൻ വെച്ച് നമ്മളെ സൗഖ്യമാക്കുന്ന ഒരു കർത്താവുണ്ട്, എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാകാം എന്ന് പറയുന്ന ഒരു കർത്താവുണ്ടെന്നുള്ളത് പ്രത്യേകിച്ച് ഓർക്കണം. അതാണ് ബൈബിൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രത്യാശ. അതുകൊണ്ട് നമുക്ക് ഓർക്കാം, നമ്മൾ ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്കും മറുപടിയുണ്ട് എന്നുള്ളത് നമുക്ക് ഓർത്തിരിക്കാം. അതിനുള്ള നമ്മുടെ ഉത്തരവാദിത്വം എന്ത് എന്നും കൂടി ഒന്ന് ചിന്തിക്കേണ്ട കോണ നമുക്കിടയാണ്. സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കും. നമ്മൾ അപ്ലൈ ചെയ്താൽ സഡൻലി റിപ്ലൈ ചിലപ്പം ലഭിക്കും, പെട്ടെന്ന് മറുപടി ലഭിക്കും. ഏലിയാവ് യാഗവസ്തുവിന്റെ മേൽ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങാനായിട്ട് പ്രാർത്ഥിച്ചു. ബാലിന്റെ പ്രവാചകന്മാരെല്ലാം അവരുടെ കലാപരിപാടികളെല്ലാം കഴിയുന്നിടം വരെയും കാത്തിരുന്ന് ഏലിയാവ് കർമ്മേൽ മലമേൽ അഗ്നി ഇറങ്ങാൻ കർത്താവ് എന്നോട് ഉത്തരം അളിച്ചാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അപ്പൊ തന്നെ സഡൻലി റിപ്ലൈയാ, അപ്പൊ തന്നെ അഗ്നി ഇറങ്ങി അത് ദഹിപ്പിച്ചു കളഞ്ഞു. ചില കാര്യങ്ങളിൽ അപ്ലൈ അപ്ലൈ നോ റിപ്ലൈ, നമ്മൾ അപേക്ഷിച്ചുകൊണ്ടേ ഇരിക്കും, യാതൊരു മറുപടിയും ഇല്ല. ഒരു കൊച്ചു കുഞ്ഞ് മെഴുകുതിരി വട്ടം കണ്ടിട്ട് അതിനെ പിടിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണെങ്കിൽ അപ്പൻ കൈ തട്ടി മാറ്റിക്കൊണ്ടേ ഇരിക്കും, ഒരിക്കലും അത് പിടിക്കാൻ അനുവദിക്കത്തില്ല. കാരണം നീ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ യാതൊരു പ്രയോജനവും ഇല്ലാത്തതാണ്, നിന്റെ കൈ പൊള്ളിക്കുന്നതാണെന്നും എനിക്കറിയാം മേല, പക്ഷെ കർത്താവിനറിയാം. നിനക്കറിയാം മേല, പക്ഷെ കർത്താവിനറിയാം. നമുക്കറിയാൻ പാടില്ല, പക്ഷെ ദൈവത്തിനറിയാം. നമ്മളിപ്പോ അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൈ പൊള്ളിക്കുന്ന കാര്യമാണ്. പിതാവ് ഒരിക്കലും അതിൽ പിടിക്കാൻ സമ്മതിക്കില്ല, അതിലേക്കുള്ള റിലേഷനിൽ നമ്മളെ മാറ്റിക്കളയുക തന്നെ ചെയ്യും. മൂന്നാമത്തെ ഉത്തരം എനിക്ക് തോന്നുന്നു വേറെ പുസ്തകം ഏറ്റവും കൂടുതൽ നമ്മളെ പരിചയപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് വെയിറ്റ് ഫോർ എന്നുള്ളത്, കാത്തിരിക്കുക എന്നുള്ള കാര്യം. അത് അത് തന്നെ നമ്മൾ ഈ കണ്ട സംഭവങ്ങളിലെല്ലാം കാത്തിരിക്കുക. ക്യവ എന്നുള്ള QAVAH എന്ന ട്രാൻസ്ലിറ്ററേഷൻ ചെയ്യാവുന്ന ഹീബ്രു വേർഡാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ബി സ്ട്രോങ് അവൈറ്റ് അല്ലെങ്കിൽ എൻഡ്യൂർ എന്നുള്ള അർത്ഥമാണ്. നമുക്കറിയാം എൻഡ്യൂർ എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാം, ഫേസ് ആൻഡ് വിത്ത് സ്റ്റാൻഡ് വിത്ത് കറേജ്, നമ്മൾ ധൈര്യത്തോടുകൂടി കാത്തിരിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അതുകൊണ്ട് അത് അതാണ് ശിഷ്യന്മാർക്ക് കൊടുക്കുന്നതായ കൽപ്പന, എന്റെ പിതാവ് വാഗ്ദാനം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. എന്നിട്ട് അവർക്ക് അതിനെ കിട്ടി, അവർ എരിശിലേമിൽ പാർത്തത് കൊണ്ട് എന്താ കിട്ടിയത്? യോഹന്നാന്റെ സുവിശേഷം 14:16 വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. സത്യത്തിന്റെ ആത്മാവ് വരുന്നത് പാരാക്ലിറ്റ് അറൂഹ. എന്നിട്ട് എന്താ ചെയ്യുന്നത്? യോഹന്നാന്റെ സുവിശേഷം 16:7-8 വാക്യങ്ങളിൽ ഓർപ്പിക്കുന്നു, എന്നാൽ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഈ കാര്യസ്ഥൻ എന്നുള്ള വാക്ക പാരാക്ലിറ്റ് പാറക്കലീറ്റ് അറൂഹ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നു. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്നിട്ട് എന്ത് ചെയ്യും? അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. പാപം, നീതി, ന്യായവിധി, ബോധം, ഇതേകുന്നതാണ് പരിശുദ്ധാത്മാവ്. പ്രിയമുള്ളവരെ, വിശുദ്ധ സഭ ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ഇതുതന്നെയാണ്. നമുക്കുണ്ടാകേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പാപത്തെക്കുറിച്ച്, ദൈവത്തിന്റെ നീതിയെക്കുറിച്ച്, ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് ഇനി ഒരു ബോധ്യം നമുക്ക് വരണം എന്നുള്ളതാണ്. നമ്മുടെ പാപം ഇനി അത് പരിഹരിക്കുവാൻ തക്കവണ്ണം ഇനി ഒരു കാൽവരി മരണമില്ല. ഇനിയും ദൈവം നീതിയുള്ളവനാണ്, ദൈവത്തിന്റെ ദി ജസ്റ്റിസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ നീതിയാ, ജഡ്ജിയാണ്, ദൈവം നീതിമാനായിട്ടിരിക്കുകയാണ്. ഇനി വിധിക്കാനായിട്ട് ന്യായവിധിയെ ഇനിയുള്ളൂ, ഒന്നെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നിത്യദണ്ഡനം, നരകത്തിന്റെ അനുഭവം. പ്രിയമുള്ള, അതിനുവേണ്ടി ജീവിതം ഒരുക്കാനായിട്ട് ദിവസങ്ങൾ സാധിക്കണമെന്ന് ഉറപ്പിക്കുക. അതിനുവേണ്ടിയാണ് വിശുദ്ധ സഭയിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയം. വിശുദ്ധിയുടെ പരിമളം അത് ജീവിതത്തിൽ പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. വിശുദ്ധരായിത്തീരുക എന്നുള്ളതാണ് കാത്തിരിപ്പിൻ ദിവസങ്ങൾ സംഭവിക്കേണ്ടിയ കാര്യം. അതാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മള് പരിശുദ്ധാത്മാവിനെ ഓൾറെഡി പ്രാപിച്ചു കഴിഞ്ഞു, പക്ഷേ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് അവൻ ബോധം വരുത്തും. ഇത് ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു വളർച്ച നമുക്കുണ്ടാകണം. ആത്മീയ ജീവിതത്തിൽ ഓരോ വർഷവും പരിശുദ്ധാത്മാവിനെ പുതുതായിട്ട് പ്രാപിക്കുകയല്ല, നമ്മൾ പ്രാപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് കാത്തിരിപ്പിന്റെ ദിവസങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വന്ന് വിശുദ്ധ ജീവിതം നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. വിശുദ്ധരായിത്തീരുക എന്നുള്ളതാണ് നമുക്കിടയായിത്തീരേണ്ടത്. മദർ തെരേസയെ കാണാനായിട്ട് കേരളത്തിൽ നിന്നൊരു വൈദികൻ ചെന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു മലയാളി കന്യാസ്ത്രീ ഈ വന്ന അച്ഛനെ പരിചയപ്പെടുത്തി അമ്മയ്ക്ക്. ഹി ഈസ് എ ഗുഡ് പ്രീസ്റ്റ് ഫ്രം കേരള. പിന്നെ മദർ തെരേസ മറുപടി പറഞ്ഞത്, ഡോണ്ട് കോൾ ഹിം ഗുഡ്, കോൾ ഹിം ഹോളി. അവനെ വിശുദ്ധൻ എന്ന് വിളിക്കണം, അച്ഛൻ വിശുദ്ധനായ അച്ഛൻ. വിശുദ്ധി എന്ന പദം അതിന്റെ പ്രാധാന്യം മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ നിങ്ങളുമെല്ലാം. ഈ വിശുദ്ധി എന്ന പദം നമ്മളിപ്പോ തീരെ ഉപയോഗിക്കുന്നില്ല. പകരം നമ്മുടെ മക്കളെ നമ്മൾ വളർത്താനായിട്ട് നല്ല മക്കളായിട്ട് വളർത്തുക എന്നുള്ളതാണ്. ഞാനും നിങ്ങളുമെല്ലാം നമ്മുടെ മക്കളെ നല്ല മക്കളായിട്ട് വളർത്തുക. അതൊരു വിശുദ്ധനായ മകനായി വളർത്തണം, വിശുദ്ധനായ മകളായി വളർത്തണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്. ഈ നല്ലത് എന്നുള്ളതിന് ഒരു സോഫിസ്റ്റിക്കേഷൻ ഉണ്ട്. അത് പ്രിട്ടൻഡ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നതിന്റെ ഭാഗമാണ്. നന്മയും വിനയവും സഹിഷ്ണുത എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ നോക്കി എത്രയോ വിനയഗുലയന്മാരാണ് ഓരോരുത്തരും അല്ലേ. നമ്മളത് പ്രിട്ടൻഡ് ചെയ്യുന്നതായ ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നില്ല ഇതൊരു ആന്തരിക വിശുദ്ധിയുടെ മാനദണ്ഡമൊന്നുമല്ല. വ്യത്യസ്തമായിട്ടുള്ള എത്രയോ ദൈവം ഇല്ലാത്ത എത്രയോ ആൾക്കാര് നല്ല വിനയത്തോടുകൂടി എത്തിക്കൽ ആൻഡ് മോറൽ ലൈഫ് നല്ലതായിട്ട് ജീവിക്കുന്നുണ്ട്. ഒരിക്കലും അത് എത്തിക്കൽ ആൻഡ് മോറൽ ലൈഫ് എന്നുള്ളതല്ല. ബിക്കം ഹോളി. ദൈവം വിശുദ്ധനായിരിക്കുന്ന പോലെ നമ്മളും വിശുദ്ധരായി തീരുക. ഒന്ന് പത്രോസ് 1:16 ലേവിയ 11:45 പറയുന്നത് പോലെ ഞാൻ വിശുദ്ധനായിരിക്കുന്നു, നിങ്ങൾ വിശുദ്ധരായി തീരുക. ക്രിസ്തുവിന്റെ അനുകാരികൾ എന്നുള്ള രീതിയിൽ കാത്തിരിപ്പിന്റെ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നല്ല മനുഷ്യരായി തീരാനായിട്ടല്ല, അത് ദൈവമില്ലാത്തവർ പോലും നല്ല മനുഷ്യരായിട്ട് ജീവിക്കുന്നുണ്ട്. ഈ പക്ഷെ വിശുദ്ധരായി തീരുക എന്നുള്ളൊരു കാര്യമാണ്. ഈ ആദിമ ക്രിസ്ത്യാനിറ്റിയില് വിശുദ്ധർ എന്നുള്ള വാക്ക് എപ്പോഴും അവർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് നമുക്കറിയാം. നിങ്ങൾക്കറിയാലോ ആദിമ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ വെറും അടിമകളുടെ ഒരു മതമാണ്. നിങ്ങൾക്കറിയാമല്ലോ ഈ കൊരിന്ത്യൻ എന്ന് പറയുന്നത് ഏറ്റവും ഈവിൾ ആയിട്ടുള്ള ഒരു വാക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൊരിന്ത്യരെ പറ്റി പറയുന്ന കാര്യം. കാരണം എല്ലാ തിന്മകളുടെയും കച്ചവട വാണിജ്യ കേന്ദ്രമൊക്കെ ആയിരുന്നതുകൊണ്ട് എല്ലാ കച്ചവട കമ്പോള സംസ്കാരങ്ങളും സാംസ്കാരിക അപഖ്യാതിയും മോറലായിട്ട് വളരെയേറെ വാചകം നഷ്ടപ്പെട്ട ജീവിതചര്യമൊക്കെ ആയിരുന്നു കൊരിന്തിലുള്ള ആൾക്കാർക്ക്. എന്നിട്ടും അവിടുത്തെ സഭ ഒരു കത്തെഴുതുന്ന സമയം ഇവിടുത്തെ വിശുദ്ധരെ അഭിവാദ്യം ചെയ്യുന്നു. പൗലോസ് ശ്ലീഹ സകല വിശുദ്ധന്മാർക്കും കൂടെ എഴുതുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് കൊരിന്തി ലേഖനം തുടങ്ങുന്നത്. എന്താ എന്റെ അർത്ഥം? അവര് അവരുടെ ഒരു ആസ്പിറേഷൻ, അത് ഒരു ചെറിസ്റ്റ് ഡിസയർ ആണ്, അത് ടു ബിക്കം ഹോളി. അവര് സ്വപ്നം കണ്ട കാര്യമാണ്. നമുക്ക് ഈ സ്വപ്നം കാണലില്ല എന്നുള്ള ഒരു പ്രശ്നമാണ് നമുക്ക്, നമ്മൾ വിശുദ്ധരായി തീരുക എന്നുള്ളത്. പൗലോസ് അപ്പോസ്തലൻ പറയുക, കൊരിന്തിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുന്നു. ഇപ്പൊ ഞാൻ ഈ പ്രസംഗം നടത്തുമ്പോൾ പറയുക, ഡിട്രോയിറ്റിലെ വിശുദ്ധൻ ഹൂസ്റ്റണിലെ വിശുദ്ധന്മാരെ അഭിവാദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാല് എന്റെ പ്രസംഗം കേട്ട് ഉറങ്ങിപ്പോയ ആൾക്കാർ വരെ ഉണർന്നിരുന്നിട്ട് ഒന്ന് ചിരിച്ചിട്ട് പിന്നെയും കിടന്നുറങ്ങിക്കാണും ഇപ്പം. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഈ വിശുദ്ധിയെ തിരികെ പിടിച്ചുകൂടാ? ബൈബിളിന്റെ ആത്യന്തിക ക്ഷണം അതിലേക്കാ. നമ്മളെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നതാ, ബി ഹോളി ആസ് ഐ ആം ഹോളി, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായി തീരുക എന്നുള്ളതാണ് ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്ന കാര്യം. ഇത് എത്തിക്കലാകാനോ പൊളൈറ്റ് ആകാനോ ഉള്ള ക്ഷണമൊന്നുമല്ല. അടിസ്ഥാന നിഷ്കളങ്കതയിലേക്ക് വരിക, അത് നമുക്ക് സാധ്യമാണ് എന്നുള്ളത് കാര്യം ഓർപ്പിക്കുകയാണ്. പീലാത്തോസിനെ പറ്റിയുള്ള ഒരു സംഭവമുണ്ട്. നിങ്ങൾക്കറിയാലോ എത്യോപ്യൻ ഓർത്തഡോക്സ് തെവാഹദ ചർച്ചില്, എത്യോപ്യൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ മറ്റൊരു വിഭാഗമായിരിക്കും തെവാഹദ ചർച്ചില്, ഈ പീലാത്തോസ് ഈസ് കൺസിഡേർഡ് ആസ് എ സെയിന്റ്. യുനോ പീലാത്തോസ് ഒരു വിശുദ്ധനാണ്. കാരണം കഴുമരത്തിലേക്ക് എറിഞ്ഞ് കൈ കഴുകിയവൻ ഭാര്യയായിരിക്കുന്ന ക്ലൗദിയയുടെ ആ ഒരു തത്തിനാൽ പിന്നീട് മാനസാന്തരപ്പെട്ട് അവൻ വിശുദ്ധനായി തീർന്നു എന്നും ഈ എത്യോപ്യൻ ചർച്ചിലെ തെവാഹദ ചർച്ച് സെയിന്റ് പൈലറ്റ് എന്നാ പറയുന്നത്. വിശുദ്ധനായ പീലാത്തോസ്, പ്രിയമുള്ളവരെ, പീലാത്തോസിന് അങ്ങനെ ഒരു 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 മാറ്റം സാധ്യമാണെങ്കിൽ എന്തുകൊണ്ട് എനിക്കും നിങ്ങൾക്ക് വായിക്കൂടാ? യുവർ ബെസ്റ്റ് പോസിബിലിറ്റി ഈസ് ക്രൈസ്റ്റ്. എന്നിലും നിങ്ങളിലുമുള്ള സാധ്യതയാണ് ക്രിസ്തു. ആ ക്രിസ്തുവിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു വീഴാൻ പുതുതായി തീർന്നിരിക്കുന്നു. അതിലേക്ക് വരുമ്പോൾ നമുക്ക് സാക്ഷ്യമുള്ള ജീവിതം ഉണ്ടായി തീരുവാൻ തക്കവണ്ണം സാധിക്കണം എന്നുള്ളതാണ്. ഈ ഇംഗ്ലീഷ് നാടോടിക്കഥയിൽ പറയുന്നതായ ഒരു കഥ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. ആടുകളെ മോഷ്ടിച്ച് നടക്കുന്ന ഒരു യുവാവിനെ നാട്ടുകാരെല്ലാം കൈയോടെ പിടികൂടി, എന്നിട്ട് അവന്റെ നെറ്റിയിൽ പച്ച കുത്തി. എസ് എന്നാണ് പച്ച കുത്തിയത്. എന്താണ് എസിന്റെ അർത്ഥം? സ്റ്റീലർ, മോഷ്ടാവ് എന്നുള്ള അർത്ഥത്തിലാണ് ടാറ്റു കുത്തിയേക്കുന്നത്. അത് തൂത്തുകളയാൻ പറ്റത്തില്ല. സ്റ്റീലർ എന്നുള്ള അർത്ഥത്തിൽ എസ് എന്ന് പച്ച കുത്തി. ഇത് കുത്തി കഴിഞ്ഞപ്പോ അവന്റെ ജീവിതം പതിയെ ജീവിതം വഴി മാറുകയാണ്. എന്നിട്ട് അയാൾ നന്നായിട്ട് ജീവിച്ചു, ആടുകളെ നോക്കാനായിട്ട് തുടങ്ങി, ആടുകളെ പാലിച്ചു, തന്റെ ആടുകൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ, ആയുസ് മുഴുവൻ അതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചു. അദ്ദേഹം വൃദ്ധനായി കഴിഞ്ഞപ്പോൾ എസ് എന്നുള്ള ആ ഒരു അടയാളം, ആ ഒരു സൂചന നെറ്റിയിൽ കിടപ്പുണ്ട്. അപ്പൊ കാലഘട്ടം വളരെ കഴിഞ്ഞു, അടുത്ത തലമുറ എത്തിക്കഴിഞ്ഞു. അമ്മൂമ്മമാരോട് കൊച്ചുമക്കൾ ചോദിച്ചു, എന്താണ് ഈ അപ്പച്ചന്റെ നെറ്റിയിൽ കാണുന്ന എസ് എന്ന അടയാളം? ഉടനെ അമ്മൂമ്മമാര് പറഞ്ഞു പോലും, ഹീസ് എ സെയിന്റ് എന്നുള്ളതാ. ഓ, സ്റ്റീലർ എന്നുള്ള ആ ഒരു അവബോധത്തിൽ നിന്ന് സെയിന്റിലേക്കുള്ള മാറ്റം ഉണ്ടാകുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു ട്രാൻസ്ഫോർമേഷനും ഒരു മെറ്റാമോർഫിസും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാണെന്നുള്ളത് ഓർപ്പിക്കുന്നതാണ് തീർച്ചയായിട്ടും കാത്തിരിപ്പിന്റെ ദിവസങ്ങൾ. യഹോവയെ കാത്തിരിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. അത് അങ്ങനെ ജീവിച്ച രണ്ടു മിനിറ്റ് കൊണ്ട് അങ്ങനെ ജീവിച്ച രണ്ടു മൂന്ന് ആൾക്കാരുടെ കാര്യം കൂടെ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ ജീവിതം സൗരഭ്യവാസനയായി വിശുദ്ധമായി ജീവിച്ച ചിലരെ വേദപുസ്തകം നമുക്ക് പരിചയപ്പെടുത്തുന്നു. അത് സാധ്യമാണെന്ന് ഓർപ്പിക്കാൻ വേണ്ടി മാത്രം ഈ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽ വെക്കുക. രണ്ട് കോരിന്റെ രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ, ഫോർ വി ആർ ടു ഗോഡ് ദ ഫ്രാഗ്രൻസ് ഓഫ് ക്രൈസ്റ്റ് എമംഗ് ദോസ് ഹു ആർ ബീങ് സേവ്ഡ് ആൻഡ് എമംഗ് ദോസ് ഹു ആർ പെരിഷിംഗ്. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. കാത്തിരിപ്പിന്റെ ദിവസങ്ങളിൽ ഈ സൗരഭ്യവാസനയായി തീരണം. പരിമല തിരുമേനിയെ പറ്റി കേരളത്തിന്റെ സാംസ്കാരിക നഭോമണ്ഡലത്തിലെ പ്രഗത്ഭവാഗ്മിയായിരുന്ന സുകുമാർ അഴീക്കോട് പറഞ്ഞത് പരിമള തിരുമേനി എന്നുള്ളത്. ആ പരിമളം, സുഗന്ധം, വിശുദ്ധി മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ കോണം സാധിക്കണം. അബ്രഹാമിന്റെ ജീവിതത്തിൽ സാധിച്ചു. ഉൽപ്പത്തി പുസ്തകം 23 അധ്യായം 1 മുതൽ 16 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ 4 വാക്യത്തിൽ മോവാബിലോട് മക്കേല ഗുഹ മേടിക്കുവാൻ കോണം അബ്രഹാം ആഗ്രഹിക്കുമ്പോൾ അവിടുത്തെ ആൾക്കാരോട് അബ്രഹാം പറയുന്നത് ഐ എം എ പിൽഗ്രിം ആൻഡ് സജേണർ എമംഗ് യു, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്നവനും പരദേശിയുമാകുന്നു എന്ന. എന്നാൽ അവര് ഹെബ്രോനിൽ വെച്ച്, എന്നിട്ട് ഈ ഹെബ്രോൻകാരോട് ഇത് പറയുന്ന സമയം 6 വാക്യത്തിൽ അവർ തിരിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രഭുവാകുന്നു. സർ യു ആർ എ മൈറ്റി പ്രിൻസ് എമംഗ് അസ്. ഞാൻ അന്യനും പരദേശിയുമാണെന്ന് പറഞ്ഞപ്പം മറ്റുള്ളവർ പറയുകയ, യു ആർ എ മൈറ്റി പ്രിൻസ് എമംഗ് അസ്. മറ്റുള്ളവരുടെ സാക്ഷ്യമുണ്ടായി. വിശുദ്ധ ജീവിതമായിരുന്നു അബ്രഹാമിന്റേത്. നമ്മുടെ ജീവിതം എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ജോസഫിനെ പറ്റി ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 22 വാക്യത്തിൽ പറയുന്നത്, ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനരികെയുള്ള ഫലപ്രദമായ വൃക്ഷം തന്നെ. അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടർന്നു കിടക്കുന്നു. എന്താ മതിലിന്മേൽ പടർന്നു കിടക്കുന്ന കൊമ്പിന്റെ അർത്ഥം? അകത്തു നിന്നും പുറത്തു നിന്നും ഫലം പറിക്കാമെന്നുള്ളതാ. പിതാവും സഹോദരങ്ങളും പറിച്ചു, ഈ മിസ്രൈമിലെ മറ്റുള്ളവരും ജോസഫിൽ നിന്ന് നന്മ സ്വീകരിക്കാൻ തക്കവണ്ണമടയായി. അത് സൗരഭ്യം വീശുന്ന ജീവിതമായിരുന്നു ജോസഫിന്റേത് എന്നുള്ളതാണ്. രൂത്തിന്റെ പുസ്തകം 3:11 വാക്യത്തിൽ, നീ ഉത്തമ സ്ത്രീ എന്ന് എന്റെ ജനമായ പട്ടണക്കാർക്കെല്ലാവർക്കും അറിയാം. രൂത്തിനെ പറ്റി നമുക്കറിയാം, ഏറ്റവും നല്ല മരുമകളായി വേദവസ്തു ഓർപ്പിക്കുന്ന കാര്യം അമ്മാവിയമ്മയോടും പറഞ്ഞു, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കുമെന്ന് പറഞ്ഞ് സാക്ഷ്യമുള്ള ജീവിതം നയിച്ച രൂത്തിനെ പറ്റി വീണ്ടെടുപ്പുകാരനായ ബോവസ് പറയുന്നു, നീ ഉത്തമ സ്ത്രീ എന്ന് എന്റെ ജനമായ പട്ടണക്കാർക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ പ്രിയമുള്ളവരെ, മറ്റുള്ളവർ നമ്മളെ പറ്റി എന്ത് പറയുന്നു എന്നുള്ളൊരു സാക്ഷ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാണ്. കാത്തിരിപ്പിന്റെ ദിവസം നമ്മൾ അത് ചിന്തിക്കുവാൻ തക്കോളം മതിയായി തീരട്ടെ എന്ന് ഓർപ്പിക്കുക. എലിസയെ പറ്റി രണ്ട് രാജാക്കന്മാർ 4 9 വാക്യത്തിൽ ഓർപ്പിക്കുന്നത്, ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷനാണെന്ന് ശൂന്യംകാരത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ എലിസയെ പറ്റിയുള്ള സാക്ഷ്യം അതാ, വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ. ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മൾ ചിന്തിച്ച കാര്യം ഇതായിരുന്നു. യെശയ്യാവിന്റെ പുസ്തകം 40:30-31 വാക്യങ്ങൾ, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴുമെങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവന് ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. 3 ഭാഗങ്ങളായിട്ട് നമ്മൾ അത് കണ്ടു. ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങളിൽ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അനുഭവത്തിലൂടെ നമ്മൾ കടന്നുപോകും. അത് ജീവിതത്തിന്റെ പുതുക്കമാണ്. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരികയാണ് ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങൾ. അത് സാധിക്കണമെന്നുള്ളത് കണ്ടു. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അത് നമ്മളുടെ വിശുദ്ധിയിലേക്കുള്ള ഒരു ക്ഷണമാണ് എന്നുള്ളത് കണ്ടു. നമ്മൾ എന്റെ പിതാവ് വിശുദ്ധനായിരിക്കുന്ന പോലെ ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധനാകുവിൻ എന്നുള്ള ആഹ്വാനം നമ്മൾ കണ്ടു. അതായിരിക്കണം ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങളിൽ നിന്ന് കണ്ടു. അവസാനം നമ്മൾ കണ്ടത് ആ വിശുദ്ധിയിലേക്ക് വന്ന് മറ്റുള്ളവരുടെ സാക്ഷ്യം പ്രാപിച്ച ചില ജീവിതങ്ങൾ, അബ്രഹാമിന്റെയും ജോസഫിന്റെയും ലൂത്തിന്റെയും എലീശായയുടെയും ഒക്കെ ജീവിതങ്ങൾ നമുക്ക് മാതൃകയായിട്ട് നിൽക്കുവാണ്. അതനുസരിച്ച് മുൻപിലേക്ക് ജീവിച്ചു വന്നക്കോണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മക ദിവസങ്ങളിൽ നമ്മളെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്റെ ഇളയ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.
യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40 അധ്യായത്തിന്റെ അവസാന വാക്യം 29, 30, 31 വാക്യത്തെ ആസ്പദമാക്കി വളരെ ശ്രേഷ്ഠമായ ഒരു ചിന്ത, പ്രത്യേകിച്ച് ഈ പെന്തിക്കോസി ദിവസങ്ങളില് ആത്മീയ ജീവിതത്തിൽ ലഭിക്കേണ്ട പുതുക്കത്തെ പറ്റി അച്ഛനെ വളരെ ശ്രേഷ്ഠമായിട്ട് പറയുകയുണ്ടായി. തീർച്ചയായിട്ടും ഈ പ്രസംഗം കേട്ട നമുക്കൊക്കെയും നമ്മുടെ ജീവിതത്തിന് ഒരു ആധ്യാത്മിക ജീവിതത്തിൽ ഉത്തേജകമായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന്റെ ഈ ദിനങ്ങളിൽ വിശുദ്ധി പ്രാപിക്കത്തക്കവണ്ണം ജീവിക്കണം. അതുപോലെ കഴുകന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കഴുകൻ പുതുക്കം പ്രാപിക്കുന്നതിനെ പറ്റിയൊക്കെ വളരെ നല്ല രീതിയിൽ അച്ഛനത് പറയുകയും ചെയ്യുകയുണ്ടായി. തീർച്ചയായിട്ടും അത് വളരെ പ്രയോജനം ചെയ്ത ഒരു പ്രസംഗം തന്നെയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ ദിനങ്ങളിലൊക്കെ ഈ ഒരു ചിന്ത നമ്മളെ ഭരിക്കട്ടെ. അച്ഛൻ ഓർപ്പിച്ചതുപോലെ നമുക്ക് ദൈവത്തിന്റെ കൃപകളെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ലഭിച്ചിട്ടുള്ളവരാണ്. പരിശുദ്ധനായ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത് പോലെ തന്നെ നിന്നോടുള്ള വിശ്വാസം അല്ലെങ്കിൽ ആ ഇത് ജ്വലിപ്പിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ ലഭിച്ചിരിക്കുന്ന ആ നൽവരങ്ങളെ ഓരോ നിമിഷവും നഷ്ടപ്പെടുത്തി കളയാതെ കാത്തു സൂക്ഷിക്കണം എന്ന് അച്ഛൻ നമ്മളെ ഓർപ്പിക്കുകയുണ്ടായി. ഈ കഴുകന്റെ ഏറ്റവും കഴുകന്റെ ഒരു പ്രത്യേകത കൂടാണ് ഏറ്റവും ഉയരങ്ങളിൽ പറക്കുന്ന ഒരു പക്ഷിയാണെന്നാണ് കഴുകനെ പറ്റി പറയുന്നത്. ഏറ്റവും ഉയരങ്ങളിൽ എല്ലാ പക്ഷികളുടെയും ശരീരം ഒരുപോലെ തന്നെയാണ്. പക്ഷെ ഈ കഴുകൻ ഉയരങ്ങളിൽ പറക്കാൻ തക്കവണ്ണം ഇടയായി തീരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കഴുകന്റെ അത് ചിറകുകളാണ്. മറ്റുള്ള പക്ഷികളെക്കാൾ നീളമുള്ള ചിറകുകളാണ്. ആ ചിറകുകളുടെ പവറാണ് ഏറ്റവും ഉന്നതങ്ങളിൽ പറക്കാൻ ഈ കഴുകനെ ശക്തീകരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചോളം ഈ ചിറകുകൾ ഒന്ന് പ്രാർത്ഥന ഉപവാസവും മറ്റേത് ജീവിതത്തിൽ ചില നന്മകളുമാണ്. അങ്ങനെ പ്രാർത്ഥനയോടും ഉപവാസത്തോടും അല്ലെങ്കിൽ അതുപോലെ നന്മ ചെയ്തും ജീവി ഈ രണ്ട് ചിറകുകളാണ് നമ്മളെ ഉന്നതങ്ങളിൽ അച്ഛൻ ഓർപ്പിക്കേണ്ട പരിവർത്തനയുടെ ജീവിതവും മറ്റു പലരും ഒക്കെ. ഈ ലോകത്തിൽ ഏറ്റവും വിശുദ്ധരായിട്ട് ജീവിച്ച ആളുകളുടെയൊക്കെ ചിറകുകൾ അത്ര പവർഫുൾ ആയിരുന്നു. അതുകൊണ്ടാണ് ഏറ്റവും സമുന്നതമായ തലങ്ങളിലേക്ക് പറന്നു കയറുവാൻ തക്കവണ്ണം ഇന്നും ആ ഉയരങ്ങളിൽ താഴെ നിന്ന് നോക്കാനല്ലാതെ നമുക്ക്
ഒന്നും
ഉന്നതങ്ങളില് നമ്മൾ എത്തി നിൽക്കുന്നു എന്നുള്ളത് അവരുടെ ജീവിതത്തെ സംബന്ധിച്ചോളം ഏറ്റവും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള പാഠങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞ ആ വാക്കുകളെ നമുക്ക് ഉൾക്കൊള്ളാം. കഴുകനെ പറ്റിയൊരു ദൃഷ്ടാന്തം നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ആത്മീയ ജീവിതത്തിൽ അതിൽ നിന്ന് ലഭിക്കുന്ന പാഠങ്ങളൊക്കെ നമ്മളെ ഉന്നതങ്ങളിൽ നിന്നും ഉന്നതങ്ങളിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി അച്ഛനുള്ള നന്ദി പ്രത്യേകമായിട്ട് ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ വായിക്കുന്നു. നമ്മൾ നിരന്തരം പ്രാർത്ഥനയിൽ ഓർക്കാറുള്ള ആളുകളെയൊക്കെ ഡാനിയൽ എന്ന് പറയുന്ന മകനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ രൂബേനെ ദൈവസനയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ഇപ്പോഴ് സുഖം പ്രാപിച്ചു വരുന്ന രാജിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ മറ്റൊരു രാജി നമ്മൾ നിരന്തരം ഓർക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രാജി പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയുണ്ടായി. ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസറിന്റെ ടെസ്റ്റ് ചെയ്തപ്പോൾ വളരെ സൗഖ്യം പ്രാപിച്ചു, വളരെ സുഖം പ്രാപിച്ച് ആരോഗ്യത്തോടെ തിരിച്ചു വന്നു. പ്രത്യേകിച്ചുള്ള നന്ദി അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും വലിയ സന്തോഷമാണ് നമുക്ക് കേൾക്കുന്നത്. അതുപോലെ തന്നെ ആലീസ് ബ്രെയിൻ ട്യൂമർ കഴിഞ്ഞ് ശക്തമായ തലവേദന കേട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓർത്തതാണ്. എങ്കിലും ഇപ്പോൾ ഒത്തിരി സൗഖ്യമുണ്ട്. എങ്കിലും കൂടുതൽ സൗഖ്യത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് ഓർക്കുക. അതുപോലെ മറ്റൊരു അന്നമ്മ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഓർത്ത് രോഹൻ എന്ന് പറയുന്ന മകന് ഒരുപാട് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർക്കുന്നു. തുടർന്നും ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വത്സ സർജറിക്ക് വേണ്ടി ഒരുങ്ങുന്നു, സർജറി കഴിഞ്ഞിരിക്കുന്നു. വത്സയെ കൂടുതൽ ആരോഗ്യത്തിന് വേണ്ടി സൗഖ്യത്തിന് വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ബെന്നിനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലുമൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ രോഗികളായിട്ടുണ്ടെങ്കിൽ അല്ലെ മറ്റേതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരെയൊക്കെയും ഈ മധ്യസ്ഥ പ്രാർത്ഥന സമയത്ത് ദിവസത്തിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവിന്റെ കൃപകളും നൽവരങ്ങളും ഒക്കെ അവരുടെ മേൽ ആവർത്തിക്കുകയും ഈ പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം നമ്മൾ കേട്ടതുപോലെ കഴുകനെ പോലെ ചിറകടിച്ച് ഉയരത്തക്കവണ്ണമുള്ള ഒരു ആത്മീക ശക്തി തേജസ് ലഭിക്കാൻ തക്കവണ്ണം ഇടയാകണമെന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോഴ് ഒരു ഗീതം പാടി ദൈവസന്നിധി സമർപ്പിച്ചതിന് ശേഷം മധ്യസ്ഥ പ്രാർത്ഥന നടന്നതാണ്. നമ്മൾ സുവിശേഷ ഗീതങ്ങളിലെ കർത്താവെ കറിയില്ലാത്ത എന്നുള്ള ഗീതത്തിന്റെ അവസാന ഭാഗത്ത് സച്ചിന്തകൾ സദ്വചനങ്ങൾ എന്നാരംഭിക്കുന്ന ഭാഗം ദൈവസന്നിധി സമർപ്പിക്കാം.
സച്ചിന്തകൾ സദ്വചനങ്ങൾ നന്മകളിൽ നിവയോരോന്നും എപ്പോഴുമുണ്ടായിടുന്ന നിർമ്മല ചിത്തം നൽകണമേ. ദുർനീതിക ദുശ്ചിന്തകളും നല്ലവകതിൻ മകളെയും എത്രയും മകളെത്താക്കുന്ന നിർമ്മല ചിത്തം നൽകണമേ. അൻകുടയോനേ ഇതുപോലുൾ ആശയമെന്നിൽ നീതം പാപമാകുന്നു.
ഞാൻ എന്റെ കണ്ണ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എന്നെ സഹായിക്കുന്നവൻ ഇവിടെ നിന്ന് വരും. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും നിർമ്മിച്ച യഹോവയെങ്കിൽ നിന്നാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ മക്കളായ ഞങ്ങൾ തിരുനാമത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരേ ആത്മാവിൽ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ദിനംതോറും ഞങ്ങളെ പരിപാലിക്കുന്ന അവിടുത്തെ നന്മകളെയും കൃപകളെയും അടിയങ്ങൾ ഓർക്കുന്നു. ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതിനും നനയ്ക്കുന്നതിനപ്പുറമായി അവിടുന്ന് അടിയങ്ങളെ ഓരോരുത്തരെയും പരിപാലിക്കുന്ന വലിയ കൃപകൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദിനംതോറും ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങളെ വീണ്ടും ഓർക്കുന്നു. ദൈവമേ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചുരകട് ഉയരും. അവർ താഴെ വീഴാതെ അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ദൈവമായ കർത്താവേ, ദിനംതോറുമുള്ളതായ ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതം നിങ്ങളേക്ക് കർത്താവെ ക്ഷീണിച്ചു പോകാതെ ഓടുവാനും തളർന്നു പോകാതെ നടക്കുവാനും തക്കവണ്ണമുള്ള നല്ല മുഖാന്തരങ്ങളാക്കി അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളിലും പ്രതിസന്ധികളിലും തളർന്നു പോകാതെ പ്രവാചകൻ ഓർപ്പിക്കുന്നത് പോലെ, കഴുകനെ പോലെ ഞങ്ങളുടെ ജീവിതം നീയാകുന്ന പ്രാർത്ഥനയിലൂടെ പുതുകി വരത്തക്കവണ്ണമുള്ളതായ അനുഭവങ്ങൾ അനുദിന ജീവിതത്തിൽ അടിയങ്ങൾക്ക് നൽകണമേ. ഓരോ ദിനവും അവിടുത്തെ വലിയ ദാനമാകുന്നു എന്ന് തിരിച്ചറിയുവാനും ആ ഒരു വലിയ തിരിച്ചറിവ് നിങ്ങളേക്ക് അടുത്ത് ജീവിപ്പാൻ തക്കവണ്ണമുള്ള നല്ല അവസരങ്ങളുമാക്കി അവിടുന്ന് അടിയങ്ങളെ തീർക്കണമേ. കർത്താവെ, നിന്നിൽ നിന്ന് ഞങ്ങൾ ഓടിയകലുന്നതായ സകല ദുർമാർഗങ്ങളിൽ നിന്നും ദുശ്ചിന്തകളിൽ നിന്നും അടിയങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും കർത്താവെ, നിന്നോട് അടുത്ത് ജീവിപ്പാൻ തക്കവണ്ണമുള്ളതായ വലിയ മാനസികമായ ചിന്തകളും അനുഗ്രഹങ്ങളും അടിയങ്ങൾക്ക് നൽകുമാറാകണമേ. ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന ഓരോ മക്കളെയും ദൈവമേ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ കൂടി വരവ് ഞങ്ങളുടെ മുഴുവൻ അനുഗ്രഹത്തിനായി കർത്താവെ മറ്റുള്ളവരുടെ നന്മയ്ക്കായി അവിടുന്ന് തീർക്കണമേ. ഈ കൂടി വരവ് കർത്താവെ ഞങ്ങളുടെ മാനസികമായ വളർച്ചയ്ക്കും നിങ്ങളേക്കുള്ളതായ കൂടുതൽ അടുപ്പത്തിനും മുഖാന്തരമാക്കി തീർക്കണമേ. പ്രത്യേകാൽ രോഗികളായിരിക്കുന്ന പേര് പറയപ്പെട്ട ഓരോരുത്തരെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അറിവിലും പരിചയത്തിലും പെട്ട എല്ലാ രോഗികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ട് അതിന് മറുപടി നൽകുന്ന നല്ലവനായ ദൈവമേ, നന്ദിയോടെ തിരുനാമത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ രോഗികളുടെ വേദനകളിൽ അവിടുന്ന് കൂടെ ഇരിക്കണമേ. ഞാൻ തന്നെ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നരളി കർത്താവെ, അവിടുത്തെ വലിയ സൗഖ്യത്താൽ സന്തോഷം പ്രാപിപ്പാനും കർത്താവെ ശിഷ്ടകാലം നിനക്കുള്ളവരായി ജീവിപ്പാനും നന്ദിയോടെ കർത്താവെ ജീവിതത്തിൽ അന്ത്യത്തോളം നിന്നെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ എല്ലാ രോഗികളെയും അവിടുന്ന് സൗഖ്യപ്പെടുത്തണമേ. ഈ സൗഖ്യം കർത്താവെ നിന്റെ ദാനമാകുന്നു എന്നുള്ള വലിയ തിരിച്ചറിവും അതിന് തക്കവണ്ണം ജീവത്തെ രൂപാന്തരപ്പെടുത്തി ജീവിപ്പാൻ തക്കവണ്ണുള്ളതായ കൃപയും അവിടുന്ന് ഉയരത്തിൽ നിന്ന് കൊടുക്കുമാറാകണം. അനേക രോഗികളെ സൗഖ്യമാക്കിയതായ തിരുവചനം ഞങ്ങൾ വീണ്ടും ശ്രവിച്ചുവല്ലോ. അവിടുത്താൽ കഴിയാത്തതായ ഒരു രോഗവുമില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവമേ, അവരുടെ ആത്മ ശരീര മനസ്സുകളുടെ എല്ലാ വേദനകളെയും അവിടുന്ന് പോക്കി ആന്തരികമായ ശക്തിയും ബലവും ചൈതന്യവും പകർന്ന അവരുടെ എല്ലാ ശാരീരിക രോഗങ്ങൾക്കും അവിടുന്ന് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകണമേ. എല്ലാ മരുന്നുകളിലും എല്ലാ പരിശോധനകളിലും കർത്താവേ അവിടുത്തെ പരിശുദ്ധാത്മ ശക്തി കൂടെ ഇരിക്കണമേ. പ്രത്യേകിച്ച് ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങളിൽ കർത്താവേ കൂടുതലായി നിങ്ങളെ കടുത്തു വരുവാനുള്ളതായ ചൈതന്യം അടിയങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുള്ളതായ പരിശുദ്ധാത്മാവിനെ വീണ്ടും പുതുതാക്കുവാനുള്ളതായ നല്ല അവസരമായി പ്രത്യേകിച്ച് കടന്നു വരുന്ന പെന്തക്കോസ്തി പെരുന്നാൾ ഒരുക്കത്തോടെ സംബന്ധിക്കുവാനും കർത്താവെ കൂടുതൽ ചൈതന്യവത്തായി ഞങ്ങളുടെ കർത്താവെ ശോഭ കുറഞ്ഞു പോയതായ പരിശുദ്ധാത്മ ശക്തിയെ വീണ്ടും പ്രാപിപ്പാൻ തക്കവണ്ണമുള്ള നല്ല അവസരമാക്കി അവിടുന്ന് രൂപാന്തരപ്പെടുത്തണം. എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് മാനിക്കുകയും ദൈവമേ അവിടുന്ന് വാഗ്ദത്തം ചെയ്ത ആ വലിയ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കർത്താവെ നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും കർത്താവെ ന്യായവിധിയെക്കുറിച്ചും ഒക്കെ ഉള്ളതായ അറിവും ബോധ്യവും ഞങ്ങളുള്ളവരായി ജീവിപ്പാൻ തക്കോണം ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവിടുന്ന് വസിക്കുന്ന നല്ല ആലയങ്ങളായി ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു പലവിധമായ പ്രതിസന്ധികളിൽ കൂടി കഴിയുന്ന ഞങ്ങളുടെ എല്ലാ സഹോദര വർഗങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവിടുന്ന് ആശ്വാസവും സമാധാനവും കൊടുക്കണമേ. ഞങ്ങളുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളെ പുനഃപശ്ചാതരവും പാകെ സമർപ്പിക്കുന്നു. എല്ലാ ആവശ്യങ്ങളിലും ദൈവമേ അവിടുന്ന് മാറ്റമില്ലാത്ത ദൈവമായി അടിയങ്ങളെ ഓരോരുത്തരെയും നയിക്കുകയും നടത്തുകയും ചെയ്യണമേ. അവിടുത്തെ കൃപയാകുന്നു അനുദിന ജീവിതത്തിൽ ഞങ്ങളെ നയിക്കുന്നതിനുള്ളതായ വലിയൊരു ബോധ്യം കർത്താവെ ഞങ്ങൾക്ക് അനുദിന ജീവിതത്തിൽ നൽകണമേ. നിങ്ങളേക്ക് നോക്കി കർത്താവെ ജീവിതത്തിന്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളെയും നേരിടുവാൻ തക്കവണ്ണം കെൽപ്പും ശക്തിയുമുള്ളവരാക്കി ഞങ്ങളെ ഓരോരുത്തരെയും ഇവിടെ ആക്കി തീർക്കണമേ. സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവമേ അവിടുന്ന് അനുഗ്രഹിക്കണമേ. തിരുനാമഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ശക്തീകരിക്കണമേ. പ്രത്യേകിച്ച് ഭദ്രാസനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും തിരുസ്ഥാനത്തെയും കൂടെ ഇരിക്കണമേ. അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. നയിക്കുന്ന തിരുമേനിയെയും എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ദൈവമേ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ തിരുനാമഹത്വത്തിനായി വേല ചെയ്യുവാൻ തക്കവണ്ണം എല്ലാവരുടെയും കരങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ. നാഥ, ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്നവരെ സ്വർഗീയ ഭവനങ്ങൾ വസിപ്പിക്കണമേ. ഒരിക്കൽ കൂടെ ദൈവമേ നമ്മുടെ എല്ലാ രോഗികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിൽ കഴിയുന്നവര്, ഭവനങ്ങളിൽ ഇരിക്കുന്നവര്, വേദനകളിൽ കൂടെ കടന്നു പോകുന്നവര്, ദൈവം എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സൗഖ്യമാക്കുന്നതായ കരം നിന്റെ മക്കളുടെ മേൽ നീട്ടി പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് ശിഷ്ടകാലത്ത് നന്ദിയോടെ ജീവിപ്പാൻ ഇവരെ ഓരോരുത്തരെയും സഹായിക്കണമേ. നന്മകളാലും കൃപകളാലും നിറയ്ക്കണമേ. ദൈവമായോർത്താവേ, ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നു വന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.
പിതാവുത്ര പരിശുദ്ധാത്മാന്ത്രിയ ദൈവത്തിന്റെ കൃപയനുഗ്രഹങ്ങളും കരുണയും കരുതലും കർത്താവേ തിരുസന്നതിലായിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ഈ ശബ്ദം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും, ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച രോഗിയുടെ മേലും, ഇന്ന് വചനം സംസാരിച്ചവരുടെ കർത്തദാസന്റെ മേലും, ഈ ഭദ്രാസനത്തോടു കൂടി ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടു കൂടി ഞങ്ങളുടെ വാങ്ങിപ്പോടെ ആത്മാക്കൂടി ഇപ്പോഴും എല്ലായ്പ്പോഴും നീക്കുണ്ടാക്കി മാറാകട്ടെ. ആമേൻ.
ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ശ്രേഷ്ഠമാരിൽ പകർന്ന് നമ്മളെ അനുഗ്രഹിച്ച വന്നി പി സി ഓറേഷൻ, അരമനയിലെ സാന്നിധ്യം ഇവിടെ നിർത്തിയിരിക്കുന്ന സന്തോഷ് അച്ഛൻ, ഫിലിപ്പോസ് അച്ഛൻ, അതുപോലെ തന്നെ അരമനയിൽ കൂടി വന്നിരിക്കുന്ന മറ്റ് പ്രവാസികൾ, ഇവരുടെ നാം ഇവരോടുള്ള നന്ദി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നമ്മുടെ തിരുവേനി അടുത്ത ആഴ്ച തിരുവേനിയുടെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ഉണ്ടാവുന്നതാണ്. തിരുവേനി നാട്ടിൽ നിന്ന് വരും. എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു പെന്തക്കോസ്തി പെരുന്നാൾ ആശംസിക്കുന്നു. നമുക്കറിയാം പെന്തക്കോസ്തി പെരുന്നാളിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമധേയത്തിലുള്ള ജലം തളിച്ച ശുദ്ധി നാമത്തില് എല്ലാവരും മനസ്സുകൊണ്ട് ഒരുങ്ങി ഇപ്പോൾ സംബന്ധിക്കണം എന്ന് വളരെ സ്നേഹത്തും ഞങ്ങളോട് ഓർപ്പിക്കുന്നു. അഹറോൻ വെള്ളം തളിച്ച് ജനങ്ങളെ ശുദ്ധീകരിച്ചതുപോലെ ഓരോ പ്രാവശ്യം ലഭിക്കുന്ന ഈ ജീവിതത്തിൽ ലഭിക്കുന്ന വലിയ ഭാഗ്യമുള്ള നിമിഷങ്ങളായിട്ട് കണ്ട് എല്ലാവരും വളരെ ഒരുങ്ങി ഈ ശുശ്രൂഷ സംബന്ധിക്കാൻ തക്കവണ്ണം ശ്രദ്ധിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. റെക്കോർഡ് ചെയ്ത മനോജനെയും അതുപോലെ തന്നെ ബൈബിൾ വായിച്ച സഹോദരിയൊക്കെ ദൈവം ഭാഗം ഓർക്കുന്നു. ഒറ്റ വാക്കിൽ ഒരാൾക്ക് ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. ദൈവം എങ്ങനെ വാക്കി അനുഗ്രഹിക്കട്ടെ.